ദൈവത്തിൻ്റെ മഹത്വം കടന്നു വന്നിരിക്കുന്ന കുഞ്ഞുങ്ങളെ, കർത്താവിൽ പ്രത്യാശയോടെ ജീവിക്കുന്ന ദൈവമക്കളെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, കർത്താവിൻ്റെ ദാസന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും ധന്യനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഈ സഭ ക്രമീകരിച്ചിരിക്കുന്ന തിരുവചന പഠന പരമ്പരകളിൽ ആദ്യത്തെ ദിവസം തന്നെ കടന്നു വരുവാനിടയായത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ലോകത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നത് ഏതാണ്ട് 700 കോടി ജനങ്ങളെന്നാണ്. അമേരിക്കക്കാരുടെ ഭാഷയിൽ എത്ര ബില്യനാണെന്ന് എനിക്കറിയാമില്ല. ഈ 700 കോടി ജനങ്ങളെയും പ്രത്യക്ഷമായോ പരോക്ഷമായോ ബാധിക്കുവാൻ പോകുന്ന ഏറ്റവും ഗൗരവമുള്ള ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വളരെ അധികം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്, അത് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. 3 ദിവസത്തെ ക്ലാസ്, എന്നാൽ 3 ദിവസത്തെ ക്ലാസ് കൊണ്ട് ഈ വിഷയം ഒട്ടും തന്നെ പൂർണ്ണമാകത്തില്ല. ഞാൻ പരമാവധി ശ്രമിക്കും. 74:19 നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുന്നു. Psalm 74:90. സങ്കീർത്തനക്കാരൻ്റെ ഒരു അപേക്ഷയാണ്, ഒരു പ്രാർത്ഥനയാണ്. നിന്റെ കുറുപ്രാവിനെ ദുഷ്ട മൃഗത്തിന് ഏൽപ്പിക്കരുത്. ഈ തിരുവചന വാക്യത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നാം ജീവിക്കുന്ന ഈ 21-ാം നൂറ്റാണ്ടിന്റെ പേരാണ് ഹൈടെക് ഏജ്. ഇതിന്റെ ആരംഭം കുറിച്ചത് ഏതാണ്ട് 16-ാം നൂറ്റാണ്ട്, 16th century. മനുഷ്യവർഗത്തിന്റെ ചരിത്രത്തിൽ 16-ാം നൂറ്റാണ്ടിന് 3 പ്രത്യേകതയുണ്ട്. 3 വിധത്തിലുള്ള നവോത്ഥാനങ്ങൾ ഉണ്ടായി. ഞാൻ വിശ്വസിക്കുന്നത് ദൈവികമെന്ന്. രാഷ്ട്രീയമായി, ശാസ്ത്രീയമായി, ആത്മീയമായി 16-ാം നൂറ്റാണ്ടിന് 3 ചലനങ്ങളുണ്ടായി. ലോകത്തിൽ ഇതം പ്രദമായി 16-ാം നൂറ്റാണ്ടിലാണ് രാജഭരണമല്ലാതെ മറ്റ് സംവിധാനങ്ങളുമല്ലോ മനുഷ്യരിൽ ഉണ്ടാകുമോ എന്നൊരു ചിന്തയുണ്ടായി. അതിൻ്റെ പരിണത ഫലമാണ് ഇന്ന് 97% രാജ്യങ്ങളിലെ ഡെമോക്രസി. 16-ാം നൂറ്റാണ്ടിലാണ് മനുഷ്യനുള്ള ചിന്ത വ്യാപകമായി ഉരുത്തിരിഞ്ഞത്. 2. ശാസ്ത്രീയമായി 16-ാം നൂറ്റാണ്ട് ശാസ്ത്രത്തിന് മുളച്ച കാലഘട്ടമാണ്. അതിനു മുമ്പും സയൻസ് ഉണ്ട്. ശാസ്ത്രത്തിന്റെ പിതാക്കന്മാരായ അരിസ്റ്റോട്ടലും പൈതോഗ്രസും ഒക്കെ ജീവിച്ചത് BC 500. BC ശാസ്ത്രജ്ഞന്മാർ വളരെ പ്രഗത്ഭരായിരുന്നു. ഇന്നത്തെ പോലെ അവരുടെ കയ്യിൽ ഇംപ്ലിമെന്റ്സ് ഒന്നുമില്ലാന്നിട്ടും അവർ നിരവധി കണ്ടുപിടുത്തങ്ങൾ നടത്തി. ഒരു നക്ഷത്രം ഉദിച്ചപ്പോൾ അവരത് കൗണ്ട് ചെയ്തിട്ട് പറഞ്ഞത് സാധാരണമല്ല, ഇതൊരു രാജപിറവിയാണെന്ന് കണക്ക് കൂട്ടാനുള്ള കഴിവ് അവർക്കുണ്ടായി. ഒരു ഉപകരണവും കയ്യിലില്ലാതെ തീർന്നില്ല. അവരാ നക്ഷത്രത്തെ അനുധാവനം ചെയ്തു. തിരുവചനം പഠിച്ചാൽ 1 വർഷം അവർ യാത്ര ചെയ്തു. കാരണം രാത്രിയിലെ യാത്ര നടക്കത്തുള്ളൂ, നക്ഷത്രം കാണണം, പകൽ റെസ്റ്റ് എടുക്കും. അങ്ങനെ ടോട്ടൽ 2 വർഷം നക്ഷത്രം മൂവ് ചെയ്യും, ഇവർ താഴെ കൂടെ അതിൻ്റെ പുറകെ. ഒടുവിൽ ഭൂമിയുടെ മധ്യഭാഗത്ത് ചെന്നപ്പോൾ നക്ഷത്രത്തിൻ്റെ മൂവ്മെന്റ് നിന്നു, പിന്നെ ചലിക്കുന്നില്ല. ഉടനെ അവർ അന്വേഷിച്ച് ഇവിടെ താമസിക്കുന്നത് ആരാ? അവർക്ക് ലഭിച്ച ഉത്തരം ജൂസ്, യഹൂദന്മാർ. അതുകൊണ്ടാണ് അവരുടെ ബുദ്ധിയിൽ അവർ ചോദിച്ചത്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? അല്ലാതെ നക്ഷത്രത്തിനടിയിൽ ബോർഡൊന്നും എഴുതി വെച്ചിട്ടില്ല. ശാസ്ത്രം അന്നും വളരെ പ്രഗത്ഭരാണ്. എന്നാൽ 16-ാം നൂറ്റാണ്ടിൽ ശാസ്ത്രത്തിന് മഹാരഥന്മാർ എഴുന്നേറ്റു. ഭൂമി ഉരുണ്ടതാണെന്ന് ഗലീലിയോ കുത്തിക്കുറിച്ചപ്പോൾ ജിയോ മാഗ്നറ്റിസം കണ്ടുപിടിച്ചു സർ ഐസക് ന്യൂട്ടൻ, കോപ്പർനിക്കസ് മുതലായ ശാസ്ത്രജ്ഞന്മാർ ഒരേ കാലഘട്ടത്തിൽ വന്നപ്പോൾ സയൻസിന് ചിറകുമുളച്ചു. 18-ാം നൂറ്റാണ്ടിൽ സയൻസ് പറക്കാൻ തുടങ്ങി. ഇന്നേക്കേതാണ്ട് 200 വർഷങ്ങൾക്ക് മുമ്പേ, about 200 years ago, one ബ്രിട്ടീഷ് സയന്റിസ്റ്റ് എഞ്ചിനീയർ ബൈ നെയ്മ് മൈക്കിൾ ഫാരഡേ, അദ്ദേഹമാണ് കണ്ടുപിടിച്ചത് മാഗ്നറ്റിക്കൽ പവർ ഇലക്ട്രിക്കൽ പവർ ആക്കാം. ഏതാണ്ട് 200 വർഷങ്ങൾക്ക് മുമ്പ് വൈദ്യുതി എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന ഇലക്ട്രിക്കൽ പവർ ബ്രിട്ടീഷുകാരനായ മൈക്കിൾ ഫാരഡേ കണ്ടുപിടിച്ചതോടെ സയൻസ് പറക്കാൻ തുടങ്ങി. അങ്ങനെ പറന്ന് ഒടുവിൽ അമേരിക്കയിലെ അരിസോണയിലെ റൈറ്റ് സഹോദരന്മാർ പ്ലെയിൻ കണ്ടുപിടിച്ച് ഫിലാദൽഫിയയിൽ യൂണിവേഴ്സിറ്റി 1945-50 കമ്പ്യൂട്ടർ കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇന്നത്തെ ലോകത്തിൻ്റെ പേരാ ഹൈടെക് വേൾഡ്. ഇല്ലേ, നിങ്ങളതിൻ്റെ ഏറ്റവും നല്ല അനുഭവങ്ങൾ അനുഭവിക്കുന്ന ലോകത്തിലെ 4 രാജ്യങ്ങളിൽ ഒന്നിൽ താമസിക്കുന്നവരാ നിങ്ങൾ. അടുക്കളയിലെ പാചകം മുതൽ ചന്ദ്രയാത്ര വരെ നിയന്ത്രിക്കുന്ന കമ്പ്യൂട്ടർ സംവിധാനം, 5.5 കോടി കിലോമീറ്റർ അകലെയുള്ള ചൊവ്വായിലേക്ക് പോകാൻ ഉടുപ്പിടുന്ന ശാസ്ത്രം. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ 100 കോടി കോശമാണെങ്കിൽ ഒരു കോശത്തിൽ നിന്ന് ഒരു സുന്ദരനെ, ഒരു സുന്ദരിയെ സൃഷ്ടിക്കുന്ന ഹ്യൂമൻ എംബ്രിയോളജി സിസ്റ്റം. ഈ ഭൂമിയിലെ, ഈ സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടാതെ കൃത്യമായി ഭ്രമിക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം ഒരു കൺട്രോളറെ വെച്ചിട്ടുണ്ട് ഈ അന്തരീക്ഷത്തിന്റെ മുകളിൽ. ഒരു പിടി കിട്ടാ പുള്ളി, വൈദ്യുതി കയറത്തില്ല, ആറ്റം കയറത്തില്ല, ഒന്നും കയറത്തില്ല. അതിന്റെ പേരാണ് ശാസ്ത്രഭാഷ ബ്ലാക്ക് മാറ്റർ, ഇരുണ്ട ദ്രവ്യം. അതിനെ വരെ പിടിക്കുവാൻ, കയ്യെത്തി പിടിക്കുവാൻ നോക്കുന്ന സയൻസ്. ശാസ്ത്രം പുരോഗമിച്ചു ഈ ലോകത്തിൽ നിന്നും. ഇനി ഈ ശാസ്ത്രത്തിൽ നിന്ന് എന്തെല്ലാം കണ്ടുപിടിക്കാൻ ഒക്കെന്നറിയാൻ മേല ആ വിധത്തിൽ അല്ലേ, നിങ്ങൾക്ക് എന്നേക്കാൾ അറിയാം. ഡിസൈൻ ബേബി, ഏത് നിറമുള്ള കുഞ്ഞ്, എവിടെല്ലാം മറുകു വേണം, എങ്ങനത്തെ മുഖം, തലമുടി ഏത് വിധം, മൂക്കിന്റെ നീളം, ചെവി, പറഞ്ഞു കൊടുത്താൽ ഓർഡർ ചെയ്താൽ ആ വിധത്തിൽ ക്രമീകരിക്കുന്ന ഡിസൈൻ ബേബി തുടങ്ങിയില്ലേ. 2024 നോക്കിക്കൊണ്ടിരിക്കുന്നു ലൈഫ് എക്സ്റ്റൻഷൻ കൗണ്ടർ, പുതിയ പരിപാടി. 80 വയസ്സുള്ള അപ്പച്ചനെ 28 ആക്കാം. ടെലിമറൈസ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേഴ്സ് 2 ആഴ്ചത്തെ പരിപാടി. 80-കാരൻ അപ്പച്ചനെ ക്ലിനിക്കിൽ കയറ്റി ഇറക്കുമ്പോൾ 28. ആ ലോകത്ത് ജീവിക്കാൻ ഒക്കെ നിങ്ങളും ചിന്തിച്ചോ, ഇന്ന് ഗുണം പിടിക്കാത്ത 80-കാരനെ കൊണ്ട് കുറഞ്ഞു നിൽക്കുന്ന ലോകമാ, അവൻ 28 കൂടായാലോ. എന്നിട്ട് അടുത്ത 140 ഇയേഴ്സ് ജീവിതം കൊടുക്കാൻ ഉറപ്പുവരുത്തി. 2016 ബുക്കിംഗ് തുടങ്ങും, 2024 തുടങ്ങാമെന്ന് പറയുന്ന ലൈഫ് എക്സ്റ്റൻഷൻ കൗണ്ടർ തുടങ്ങിക്കഴിഞ്ഞില്ലേ പരിപാടി. 2020 നിങ്ങളുടെ മുറിയിലിരിക്കുന്ന കമ്പ്യൂട്ടറിന് ജീവൻ കിട്ടുമെന്ന് പറയുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. 2020 ലക്ഷ്യമാക്കിയാണ് പരിപാടി. കമ്പ്യൂട്ടർ സംസാരിക്കും, ഓ ജോലിയും കഴിഞ്ഞ് ചെയ്യുമ്പോഴേക്കും അമ്മാമ്മ ഉറക്കക്ഷീണം മാറിയോ എന്ന് ചോദിക്കുന്ന കമ്പ്യൂട്ടർ. 2020 അതും കണ്ടുപിടിച്ചു ആന്റിബയോട്ടിക് ചുരത്തുന്ന ട്രാൻസ്ജെനിക് കൗ, കണ്ടുപിടുത്തം ഉയരുകയാണ്. ട്രാൻസ്ജെനിക് തക്കാളി, മനുഷ്യനെ ഭയപ്പെടുത്തുന്ന അൾസിമേഴ്സിനും ഡയബറ്റിക്കിനും പ്രതിവിധി വരാൻ പോകുന്ന ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. ഇങ്ങനെ ഒത്തിരി പ്രോജക്റ്റുമായി സയൻസ് ഈ ഹൈടെക് ലോകത്തിൽ നിൽക്കുമ്പോൾ ഞാനൊരു സത്യം തുറന്നു പറയാം, ഈ ഭൂമി 700 കോടി ജനങ്ങളുമായി മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പല. അത് തെളിയിക്കുവാനാ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ദിസ് എർത്ത് ഈസ് എ സിങ്കിംഗ് ഷിപ്പ് ബേറിംഗ് 700 crores ഓഫ് പീപ്പിൾ. 193 രാജ്യങ്ങളിൽ 700 കോടി ജനങ്ങളുമായി മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പല. ഈ കപ്പലിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സയൻസിന് സാധിക്കത്തില്ല, ബുദ്ധിക്ക് സാധിക്കത്തില്ല, ധനത്തിന് സാധിക്കത്തില്ല. ഒറ്റ ബെൽറ്റേ ഉള്ളൂ, രക്ഷയുടെ ബെൽറ്റ്. നിങ്ങൾ ചോദിച്ചാക്ക എന്താ ഇങ്ങനെ പറയുന്നു, ഇനി ഞാൻ വേറെ ഒരു ലിസ്റ്റ് തരാം. അത് ഈ കാലഘട്ടത്തിൽ 1945 ശേഷം മാത്രം ഒന്നിച്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ. ഭയവും നിരാശയും തളം കെട്ടി നിൽക്കുന്ന ലോകം, ഇതെല്ലാം ഒന്നിച്ചാണോ നോക്കിക്കോണം. 1945 ശേഷം തീവ്രവാദികളും ടെററിസ്റ്റ് തീവ്രവാദികളും ചാവേർ ബോംബുകളും മനുഷ്യ മാംസം പിച്ചിക്കീറുന്ന പട്ടണങ്ങൾ. ലോകത്തിലെ ഒരു രാജ്യത്തിന് ഒരു ഭരണാധികാരിക്കും കൺട്രോൾ ചെയ്യാൻ മേലാത്ത വിധത്തിൽ പരന്നുകൊണ്ടിരിക്കുന്ന തീവ്രവാദം, ടെററിസം, അക്രമം, അനീതി, ബലാത്സംഗം എന്നിവയുടെ കൊടുങ്കാറ്റടിക്കുന്ന അന്തരീക്ഷം. അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന പല രാജ്യങ്ങളിലെയും ഭരണകൂടം. സന്മാർഗികത മരിച്ച ദുർഗന്ധം വമിക്കുന്ന വാർത്തകൾ. സമ്പദ്ഘടന ആലസ്യത്തിലേക്ക് കൂമ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന സംവിധാനം. എക്കണോമിക്കൽ ക്രൈസിസ്. സമ്പന്ന രാജ്യങ്ങളെ പോലും പിടിച്ചു കുലുക്കത്തക്ക വിധത്തിൽ സംഭവിച്ച എക്കണോമിക്കൽ ക്രൈസിസ്. കുടുംബജീവിതത്തിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത മോഡേണിസം. മാതാപിതാക്കളോട് യാതൊരു പ്രതിബദ്ധതയും ഇല്ലാതെ വളരുന്ന ഒരു തലമുറ. ശരിയാണോ നിങ്ങൾ ചിന്തിച്ചോണം, തലമുറകളെക്കുറിച്ച് സ്നേഹമില്ലാത്ത മാതാപിതാക്കൾ. സ്വാർത്ഥത വർദ്ധിച്ച ഒരു സമൂഹം. പണത്തിൻ്റെ മറവിൽ എന്ത് ചെയ്യുവാൻ മടിക്കാത്ത ആൾക്കാർ. മറുവശത്തെ ഈ ഭൂമിയെ ചുട്ടുകരിച്ചേ ഞാൻ അടങ്ങൂ എന്ന വാശിയിൽ ഇറങ്ങിയിരിക്കുന്ന സൂര്യൻ. അതിന് പറയുന്ന പേരാണ് സൂര്യൻ്റെ കോപത്തിൻ്റെ പേരാണ്
ഗ്ലോബൽ വാർമിംഗ്. 1.5 കോടി കിലോമീറ്റർ കീറിപ്പോയ ഭൂമിയുടെ മേത്തട്ടെന്ന് പറയുന്ന ആകാശം ആരോ അടിത്തറ ഇളക്കിയതുപോലെ ഇളകിപ്പോയ എർത്ത് പ്ലേറ്റ് ഭൗമപാളികൾ തന്നിമിത്തം തുടരെ തുടരെ സംഭവിക്കുന്ന ശക്തമായ ഭൂചലനങ്ങൾ. കര തീരപ്രദേശങ്ങളെ നോക്കി നിന്നെ ഞാൻ വിഴുങ്ങും എന്ന വാശിയോടെ നിൽക്കുന്ന സമുദ്രം, കർത്താവിന്റെ ഭാഷയിൽ കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കമെന്ന സുനാമി തിരകൾ, സൾഫർ ഗന്ധകം തുപ്പുന്ന വൾക്കാനോ എക്സ്പ്ലോഷൻ ഒരേ സമയത്തെ വേറൊരു ഭാഗത്തെ 2.5 ഡിഗ്രി മാറിപ്പോയ നോർത്ത് പോൾ അഥവാ ഉത്തര ധ്രുവം, മറുവശത്തെ കലിതുള്ളുന്ന ക്ലൈമറ്റിക്കൽ സിസ്റ്റം, ഒരു രാജ്യത്തിലും കാലാവസ്ഥ സന്തുലിതമല്ല, മാറിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കൂടെ ചേർന്നൊന്ന് പഠിച്ചേ ഒരു മർമ്മം പറയാം. ഈ ഭൂമിക്ക് ആരോ ചരമഗീതം പാടുന്നു. അതിൻ്റെ നടുവിൽ ദർശനത്തിൽ കണ്ടുകൊണ്ട് 3000 വർഷങ്ങൾക്ക് മുൻപേ സങ്കീർത്തനക്കാരനെ ആസാ പറയുന്നു, ഡു നോട്ട് ഹാൻഡ് ഓവർ ദൈ ഡോ ടു ദ വൈൽഡ് ബീസ്റ്റ്, നിന്റെ കുറുപ്രാവിനെ ദുഷ്ടമൃഗത്തിന് ഏൽപ്പിക്കൽ. ഏതാണ് ഈ കുറുപ്രാവ്? എന്താണ് ഈ ദുഷ്ടമൃഗം? നമ്മുടെ വിഷയം ലോകാരംഭം മുതൽ നമുക്കറിയാം, പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെട്ട മനുഷ്യർ, അഥവാ ആത്മീയ ഭാഷയിൽ ദൈവവുമായിട്ടുള്ള ബന്ധം വിട്ടെന്ന് പറയുന്ന ആത്മീയ മരണം സംഭവിച്ച ആളുകൾ, സമൂഹം, മനുഷ്യർ, മേത്തരം സൃഷ്ടി, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന് തിരുവചനം പഠിപ്പിക്കുന്ന 7 ഉദ്ദേശമാണ്, അതെല്ലാം വ്യതിചലിച്ചു പോയി ഒരു കാലം. നമുക്കറിയാം, ഞാൻ ആ വിഷയത്തിലേക്ക് കയറുന്നില്ലെങ്കിൽ പറഞ്ഞില്ലെങ്കിൽ ക്ലാസ് പൂർണ്ണമാകത്തില്ല. ലോകത്തിലെ സകല പ്രശ്നങ്ങളുടെ ഒറ്റ കാരണം പാപം. ഇതാരംഭിക്കുന്നത് എവിടെ? ഇത്രയും ശാസ്ത്രജ്ഞന്മാരെല്ലാം വർദ്ധിച്ചിട്ട് പാപം ആരംഭിക്കുന്ന എവിടെ എന്ന് കണ്ടുപിടിക്കുന്നില്ല. മനുഷ്യനെ ദൈവത്തിൽ നകറ്റുന്ന ഒരു മതിലാണ് പാപം. ആ മതിൽ കെട്ടുന്നത് വേറാരുമല്ല, സാത്താൻ. അത് കെട്ടുന്ന സ്ഥലം മറ്റെങ്ങുമല്ല, മനുഷ്യന്റെ മനസ്സിൽ. എന്താണ് ഈ മനസ്സ്? ഒരു പിടികിട്ടാ പുള്ളി. അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വിവര അവസ്ഥ, ആൻ ഇൻഫറൻസ് ഇൻഫോർമേഷൻ സ്റ്റേറ്റ് ചേഞ്ചിങ് സെക്കൻഡ് ടു സെക്കൻഡ്, അതാണ് മനസ്സ്. അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വിവര അവസ്ഥ മനസ്സ്. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ഞാനും നിങ്ങൾ 3 ഭാഗം. നമുക്കറിയാം, ദേഹം, ദേഹി, ആത്മാവ്. ആത്മാവ് ആരുടെയുമല്ല, ഒരു രാജ്യത്തിൻ്റെതുമല്ല, ഒരു വ്യക്തിയുടെയുമല്ല, ഒരു സഭയുടെയുമല്ല. ആത്മാവ് ദൈവത്തിൻ്റെതാണ്. യഹോവയായ ദൈവം 1-ാമത്തെ മനുഷ്യന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി, അവൻ ജീവനുള്ള ദേഹിയായി. അതിൻ്റെ കണ്ണുരുചിയാണെങ്കിൽ 1-ാം മനുഷ്യന്റെ ആത്മാവ് ദൈവത്തിൻ്റെത്. ശരീരം തികച്ചും ഈ ഭൂമിയിലേത്. അകത്തെ ജീവൻ ചൈതന്യം സ്വർഗത്തിലേത്. അത് ബേറി ചെയ്യുന്ന കവർ ഈ ഭൂമിയിലേത്. ഇത് തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബ്രിഡ്ജ് ദേഹി, മനസ്സ്. ആ മനസ്സേ ആർക്കും പിടികിട്ടാനൊക്കത്തില്ല, പക്ഷെ നമുക്കെല്ലാം മനസ്സുണ്ട്. ആ മനസ്സിനെ പ്രവർത്തന സജ്ജത്തിലേക്കുവാൻ തമ്പുരാൻ ശരീരത്തിൽ വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് മലയാള ഭാഷയിൽ ബുദ്ധി, സയൻസ് ഭാഷയിൽ ന്യൂറോൺ സിസ്റ്റം. 3 കോടി ന്യൂറോൺ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. മനസ്സിൽ വരുന്ന ചിന്തകൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൽ ചെല്ലുമ്പോൾ അവിടെ പ്രവർത്തിക്കുമ്പോൾ അത് ബുദ്ധിയാകും, ചിന്തകളാകും, പ്രവർത്തനമാകും. അവിടെ സാത്താൻ കൊണ്ട് അനേക ചിന്തകൾ. ഒരു 24 മണിക്കൂറിനകം എൻ്റെയും നിങ്ങളുടെയും തലച്ചോറിലെ ഹിപ്പോകാമ്പസ് എന്ന് പറയുന്ന ഈ ഭാഗത്തെ 10,000 കോടി ഇൻഫർമേഷൻ വരുന്നുണ്ട്. 10,000 കോഡ്സ് ഓഫ് ഇൻഫർമേഷൻ റീച്ചിങ്. നമുക്കറിയാം, ഇവിടെ മെഡിക്കൽ ആളുകൾ ഇരിപ്പുണ്ട്, അവർക്ക് എന്നേക്കാൾ അറിയാം. 10,000 കോടി ഇൻഫർമേഷൻ ഇവിടെ വരും. ഇഷ്ടമുള്ളത് എടുക്കും, ബാക്കി റിജക്ട് ചെയ്യും. അങ്ങനെ അതിന്റെ സിസ്റ്റം. അവിടെ സാത്താൻ ആരോഗ്യകരമല്ലാത്ത 7 ചിന്തകൾ കൊണ്ടിടും. 7 എളുപ്പത്തിൽ പറയാനാ. അത് കിളിർത്താൽ പാപം, അധർമ്മം, അനീതി, അവിവേകം, അവിശ്വസ്തത, അശുദ്ധി, അസൂയ, അത്യാഗ്രഹം. ഇതിൽ കിളിക്കാത്ത പാപമില്ല. ഈ ലോകത്തിലെ സകല പ്രശ്നങ്ങളുടെയും കാരണം അതാ. 7 അധർമ്മം, അനീതി, അവിവേകം, അവിശ്വസ്തത, അശുദ്ധി, അസൂയ, അത്യാഗ്രഹം. ഇത് ഈ ചിന്ത വരുമ്പോൾ ബുദ്ധിയും മനസ്സും കൂടി പ്രവർത്തിക്കുമ്പോൾ അതിനുള്ള സാഹചര്യം ഉണ്ടായി. പ്രവർത്തിക്കുന്നതിന്റെ പേരാണ് ആത്മീയ ഭാഷയിൽ പാപം. ഫലമെന്താ? ദൈവവുമായിട്ടുള്ള ബന്ധം വിട്ടു, ജീവിക്കും, വിവാഹം കഴിക്കും, പണം സമ്പാദിക്കും, ജോലി ചെയ്യും, വിദേശത്ത് പോയാം, എന്നാൽ ആത്മീയ ഭാഷയിൽ മരിച്ചു. അതിൻ്റെ ഫലം നിരാശ, ഭാരം, ദുഃഖം, വൈഷമ്യം, പ്രശ്നങ്ങൾ, സകലതും തകരും. കാരണം യഹോവ കൂടെയില്ല. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. നമുക്കറിയാമെങ്കിൽ ഞാനത് പറഞ്ഞു വേഗം മുന്നോട്ട് വരികയാണ്. എന്നാൽ ഇതിനൊരു പരിഹാരം കർത്താവായ ദൈവം, പിതാവായ ദൈവം താൻ തന്നെ ഇറങ്ങി വന്നു. നമുക്കറിയാമല്ലോ, അത് ഞാൻ ഇവിടെ ഇപ്പോൾ പറഞ്ഞു നിർത്തുന്നു, ബാക്കി ക്ലാസ്സിൽ വിശദീകരിക്കാം. അവന്റെ പുത്രനായ ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പൊക്കി നമ്മെ ശുദ്ധീകരിക്കും. പാപങ്ങളുടെ പരിഹാരം തീരുമാനിച്ചത് സ്വർഗമാണ്. കാരണം പാപം ഒരു പോരൻ സാധനമാണ്, ഭൂമിയിലുള്ളതല്ല, പുറത്തുനിന്ന് വന്നതാണ്. അതുകൊണ്ടാണ് അതിന്റെ പരിഹാരം പുറത്തുനിന്ന് വന്നു. യഹോവയായി ദൈവം മനുഷ്യനായി അവതരിച്ചു. നമുക്കറിയാം കർത്താവായ യേശു ഒരു മതത്തിന്റെ ദൈവമല്ല, ഒരു സഭയുടെ ദൈവമല്ല, ഒരു രാജ്യത്തിന്റെ ദൈവമല്ല, മനുഷ്യവർഗത്തിന്റെ പാപങ്ങളുടെ ഏകപരിഹാരകൻ. അവന്റെ പുത്രനായ ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അങ്ങനെ വിശ്വാസത്തിന്റെ പൈപ്പിൽ കൂടി വരുന്ന യേശുവിന്റെ രക്തം സമർപ്പണത്തിൽ സ്വീകരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പുതിയ ജന്മം പ്രാപിക്കുന്നവരുടെ പേരാണ് വേദപുസ്തകത്തിൽ കുറുപ്രാവ്. യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടി പാപങ്ങൾക്ക് പരിഹാരം വന്നു. എല്ലാവരും പാപം ചെയ്ത് ദൈവദേശമില്ലാത്തവരായി. കർത്താവായ യേശുവിന്റെ രക്തത്തിൽ കൂടി പാപക്ഷമ ലഭിച്ച് കൃപയിലേക്ക് വരുന്നവരുടെ പേരാണ് അലങ്കാര ഭാഷയിൽ കുറുപ്രാവ്. ആ പ്രാങ്കൂടിന്റെ പേരാണ് സഭ. അതാണ് സഭ. അതൊരു ഡിനോമിനേഷൻ അല്ല, ഒരു അനുഭവം. അവര് ആ പ്രാക്കൾ ഒന്നിച്ചിരിക്കുന്ന പ്രാവിന്റെ കൂടിന്റെ പേരാണ് സഭ. പ്രൈസ് ദ ലോർഡ്. ഈ പ്രാവിനെ വേദപുസ്തകത്തിൽ ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ അതുകൂടെ പറഞ്ഞ് മുന്നോട്ട് വരാം. യഥാർത്ഥത്തിലുള്ള പ്രാവിന് ഏഴ് ശക്തിയുണ്ട്. നിങ്ങൾ പ്രാവിനെ മാത്രം നോക്കുകയാണെങ്കിൽ ലോകത്തിൽ ഒരു പക്ഷിക്കും ഇല്ലാത്ത ഏഴ് പ്രത്യേകതയുണ്ട് പ്രാവിന്. അതുകൊണ്ടായിരിക്കാം പരിശുദ്ധാത്മാവെ പ്രാവിനോട് ഉപമിച്ചത്. പ്രാവിന്റെ കളർ ഒരു ചിത്രകാരനും വരയ്ക്കാൻ ഒക്കത്തില്ല, അത്ര നല്ലൊരു പ്രത്യേക നിറമാണ് പ്രാവിന്റെ. കണ്ണ് ശ്രദ്ധിക്കണം, നല്ല തുടുത്തിരിക്കുന്ന കണ്ണ. രണ്ട്, മൂന്ന്, പ്രാവ് പറക്കുന്നത് നോക്കിക്കോണം, മറ്റു പക്ഷികളിൽ നിന്ന് വ്യത്യസ്തമാണ്. നാല്, ഇത് കൂട് വെക്കുന്നത് താഴെ എങ്ങോലോ ഉയരത്തില്ല. അഞ്ച്, വഴി കിടക്കുന്ന ഒന്നും അത് കൊത്തി വലിക്കത്തില്ല, നല്ല ഫുഡേ കഴിക്കത്തുള്ളൂ. ആറ്, ഇത് തമ്മി കൊത്തത്തില്ല മറ്റു പക്ഷികളെ പോലെ. ഏഴ്, അതിന്റെ ശബ്ദം ഒരു പ്രത്യേകതയാണ്, മറ്റൊരു പക്ഷിക്കും ഇല്ലാത്തൊരു പ്രത്യേകതയാണ്. ഇതാണ് ഈ പ്രാവ് നിന്ന് പരിശുദ്ധാത്മാവെ സഭയെ വീക്ഷിക്കുന്നത്. ഇത് ഏഴ് ശക്തി. ഒന്നാമത്തെ ശക്തി പരിശുദ്ധാത്മാവിന്റെ ശക്തി. യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായത്തിൽ കാണാം, ഞാൻ കാര്യസ്ഥനെ അയക്കും, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. പ്രാവെന്ന് പറയുന്ന ദൈവസഭയിലെ വിശുദ്ധന്മാരുടെ ഒന്നാമത്തെ ശക്തി പരിശുദ്ധാത്മാവിന്റെ ശക്തി. രണ്ടാമത്തെ ശക്തി, ആ ശക്തിയിൽ അവർ ആരാധിക്കും. ഫിലിപ്പിയർ 3:3, ദൈവത്തിന്റെ ആത്മാവിൽ ആരാധിക്കുന്ന ശക്തി. മൂന്നാമത്തെ ശക്തി, പവർ ഓഫ് ദ ഹോളിനസ്, വിശുദ്ധിയുടെ ശക്തി. നമുക്കറിയാം പൗലോസ് ലീഗ ലേഖനം എഴുതുമ്പം ഇന്ന സഭയിലെ ഇന്നവർക്കെന്നല്ല, വിശുദ്ധന്മാർക്ക്. പവർ ഓഫ് ദ ഹോളിനസ്. 4, പ്രത്യാശയുടെ ശക്തി. വെറും പ്രത്യാശയല്ല, 1 പത്രോസ് 1:3, ജീവനുള്ള പ്രത്യാശ. 5, സ്നേഹത്തിന്റെ ശക്തി. അതും ലോകത്തിലെ സ്നേഹമല്ല, കൊലോസ്യർ 1:8, ആത്മാവിനാലുള്ള സ്നേഹം. 6, വിശ്വാസത്തിന്റെ ശക്തി. കണ്ടിയോ കുരിന്തിയർ 5:7, കാഴ്ചയാലല്ല വിശ്വാസത്താലത്ര ഞങ്ങൾ. അതൊരു പവറാണ്, ഒരു അനുഭവമല്ല, ഫെയ്ത്ത് ഇസ് എ പവർ. 7, ശക്തി, വചനത്തിന്റെ ശക്തി. യോഹന്നാൻ 17:8, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. ഈ ശക്തിയുള്ളതാണ് കുറുപ്രാവ്. അപ്പോൾ ഈ കുറുപ്രാവിന് ഒരു വാഗ്ദത്തമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14 പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും നിൽക്കേണ്ടതിനല്ല, നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ ചേർക്കും. നമ്മുടെ ഈ ബൈബിൾ ക്ലാസിന്റെ ബേസ് ആ വാക്യമാണ്. കർത്താവിന്റെ വരവെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കർത്താവിന്റെ വരവ് ഈ ഭൂമിയിലേക്ക് കർത്താവ് ഇപ്പം വരത്തില്ല, വരും ഇപ്പോഴല്ല. ഇപ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങത്തേ ഉള്ളൂ, അടുത്ത സംഭവം. അതിനാ നമ്മൾ സാധാരണ ഭാഷയിൽ കർത്താവിന്റെ വരവെന്ന് പറഞ്ഞ് കറക്റ്റ്. പക്ഷെ കർത്താവ് ഈ ഭൂമിയിൽ വരത്തില്ല. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും എവിടെ നിന്നിറങ്ങും? സ്വർഗത്തിൽ നിന്നിറങ്ങും. ഇങ്ങോട്ടങ്ങ് വരികയല്ല, നമ്മളെ മേലോട്ട് പോകും. 20,000 km വരെയുള്ളതേ പൗലൂസിന് വെളിപ്പെട്ട് കിട്ടിയിട്ടുള്ളൂ. നാം മേഘങ്ങളിൽ എടുക്കപ്പെടും. 20,000 km മേഘം പോകത്തില്ല, മാഗ്നറ്റോസ്ഫിയർ അപ്പുറം മേഘമില്ല. അതിനപ്പുറം നമ്മൾ വേറെ രീതിയിൽ ദൂതന്മാരെ പോലെ കയറിപ്പോകും. അപ്പോൾ അതിനുശേഷം 7 വർഷം കഴിഞ്ഞ് കർത്താവ് വരും, ഈ ഭൂമി കാലിയാവട്ടും, നമ്മൾ ഇതിന് ചിന്തിക്കും. എന്നാൽ ഈ ലോകം ഈ തലമുറയിൽ കാണാൻ പോകുന്ന ഒരു സംഭവമുണ്ട്, അത് 3-ാം ലോകമഹായുദ്ധമല്ല, അത് നടക്കും. നിരവധി സംഭവങ്ങളെ നോക്കി ശാസ്ത്രം ചിന്തയോടെ ഇരിക്കുന്നു. ഹിമാലയം എന്ന് പറയുന്ന പടുകൂറ്റൻ 8 കിലോമീറ്റർ ഉയരമുള്ള നെടുങ്കൻ പർവ്വതം ഉടഞ്ഞ് താഴെ വീഴും, ഹിമാലയം ഉടഞ്ഞ് പൊടിയായിട്ട് താഴെ വീഴുമെന്ന് സമ്മതിച്ചു കഴിഞ്ഞു. ഇവിടെ ഇരിക്കുന്ന ആറ്റം എല്ലാം കൂടെ ഒന്നിച്ചൊരു പൊട്ടിയിൽ പൊട്ടിക്കും, പല രാജ്യങ്ങളെയും സമുദ്രം നക്കിത്തുടയ്ക്കും, ഇതൊക്കെ സംഭവിക്കും. എന്നാൽ ഈ ലോകത്തിൽ ആദ്യം സംഭവിക്കാൻ പോകുന്നത് അല്പം കൂടെ പറഞ്ഞാൽ ഈ തലമുറയിൽ, ഓൺ ദിസ് ജനറേഷൻ സംഭവിക്കാൻ പോകുന്നത് കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി ഒരിക്കൽ കാൽവറി രക്തമൊഴുക്കിയ യേശു തമ്പുരാൻ ആകാശത്തിന്റെ അപ്പുറത്ത് വരും. അത് ഈ തലമുറയിൽ സംഭവിക്കാൻ പോകുകയാണ്, ഈ ലോകം കാണാൻ പോകുകയാണ്. ഈ ലോകം അത് കാണും. ഇതിനകത്തിരിക്കുന്ന വിശുദ്ധന്മാർക്ക് അതൊരു എക്സ്പീരിയൻസ്, എന്തോ എക്സ്പീരിയൻസ്. നമ്മുടെ ശരീരം രൂപാന്തരപ്പെടും. ലോകത്തിനോ ഇന്നു വരെ ലോകം കണ്ടിട്ടില്ലാത്തൊരു ആക്സിഡന്റ് സംഭവിക്കും. 10 കാര്യങ്ങളുടെ അവസാനമാണ് ഈ തലമുറ, ടെർമിനേഷൻ ഓഫ് 10 അഫയേഴ്സ്. 1, ദൈവത്തിന് മനുഷ്യനോടുള്ള സോഫ്റ്റ് ഫീലിംഗിന്റെ അവസാനം. അതിനാ നമ്മൾ പറയുന്ന കൃപായുഗം. കരുണയോടും ദയയോടും മനുഷ്യവർഗത്തെ വീക്ഷിക്കുന്ന ദൈവത്തിന്റെ സ്വർഗീയ വീക്ഷണം ഈ തലമുറയിൽ തീരാൻ പോകുന്നു, അഥവാ തീർന്നു കഴിഞ്ഞു. 2, ഈ ഭൂമിയുടെ സിസ്റ്റം, വിത, കൊയ്ത്ത്, ഉഷ്ണം, ശീലം, ഓട്ടമോ, സ്പ്രിങ്, വിന്റർ, സമ്മർ എന്ന് പറയുന്ന സിസ്റ്റത്തിന്റെ അവസാനം. 3, ദൈവവചന പ്രകാരമുള്ള ക്രൈസ്തവ സഭയുടെ അവസാനം ഈ തലമുറ. 4, യേശുവിൽ കൂടിയുള്ള രക്ഷയുടെ അവസാനം ഈ തലമുറ. 5, സുവിശേഷ ഘോഷണത്തിന്റെ അവസാനം. 6, പരിശുദ്ധാത്മാവ് വ്യാപകമായി പ്രവർത്തിക്കുന്നതിന്റെ അവസാനം. 7, മനുഷ്യന്റെ വിശുദ്ധ ജീവിതത്തിന് അവസാനം. 8, മനുഷ്യന്റെ ഫാമിലി ലൈഫിന് അവസാനം. 9, ലോകത്തിലെ രാഷ്ട്ര തലവന്മാരുടെ പരമാധികാരത്തിന്റെ അവസാനം. 10, ഇന്നത്തെ സിസ്റ്റത്തിലെ സോളാർ സിസ്റ്റത്തിന്റെ അവസാനം. ഈ 10 കാര്യങ്ങൾ ഒന്നിച്ച് നടക്കാൻ പോവുകയാണ്. അപ്പൊ ഗൗരവം ഉണ്ടോ ഇല്ലയോ നിങ്ങൾ ചിന്തിച്ചു, അതാണ് നിന്റെ ഗൗരവം. മേലിൽ എന്ത് സംഭവിക്കുമെന്ന് തിരുവചനത്തിലല്ലാതെ വേറൊരിടത്ത് എഴുതിയിട്ടില്ല. വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന മേലിൽ സംഭവിക്കാൻ പോകുന്ന 10 കാര്യങ്ങളോടെ ഞാൻ പറയാം. 1, മേലിൽ സംഭവിക്കാൻ പോകുന്ന ആദ്യത്തെ സംഭവം റാപ്ചർ എന്ന് ഇംഗ്ലീഷിൽ പറയും. വേദപുസ്തകത്തിൽ ആസിറ്റിസ് ഇല്ലാത്ത 2 വാക്കുണ്ട്, എന്നാൽ എല്ലായിടത്തും 2 വാക്ക് ആ പേരിൽ ബൈബിളിൽ ഇല്ല. 1 റാപ്ചർ, 2 ട്രിനിറ്റി. ത്രിത്വം എന്നൊരു വാക്ക് ബൈബിളിൽ ഇല്ല, റാപ്ചർ എന്നൊരു വാക്ക് ആ വാക്കിലില്ല. എന്നാൽ മലയാളത്തിൽ ഉൽപ്രാവണം എന്ന് പറയും. ഇത് രണ്ടും ഭൂമി നിറഞ്ഞു നിൽക്കുന്നു. ആദ്യത്തെ സംഭവം, വിശുദ്ധന്മാർ രൂപാന്തരപ്പെടും, അതാണ് റാപ്ചർ. 10 സംഭവങ്ങളാണ് മേൽ നടക്കാൻ പോകുന്നത്. നമ്മൾ സമയം കിട്ടിയാൽ എല്ലാം പറയും, ഇല്ല നിങ്ങൾ ക്ഷമിക്കുക. 2-ാമത്തെ സംഭവം, 7 വർഷക്കാലം ഈ ഭൂമിയിൽ മഹോ ഉപദ്രവം, ഗ്രേറ്റ് റിവല്യൂഷൻ. ഈ ഭൂമിയുടെ സിസ്റ്റം മുഴുവൻ മാറും, സകല സിസ്റ്റവും മാറും. ഗ്രേറ്റ് റിവല്യൂഷൻ, പരിശുദ്ധാത്മാവ് മാറും. ഒരുവൻ അധികാരമേറ്റെടുക്കും. അവന്റെ യഥാർത്ഥ മീനിങ് സാത്താൻ, ഒറിജിനൽ ലൂസിഫർ. പക്ഷെങ്കിൽ വേറൊരു പേരിലാണ് പറയാൻ എളുപ്പം, ആന്റി ക്രൈസ്റ്റ്. അതൊരു പൗറ, എതിർ ക്രിസ്തു ഈ ഭൂമിയുടെ അധികാരം ഏറ്റെടുക്കും. 2-ാമത്തെ സംഭവം അതാ, 7 വർഷം. 3-ാമത്തെ സംഭവം, ഒരു യുദ്ധം. അത് കഴിയുമ്പോൾ ഇന്നുവരെ മശിഹായും സാത്താനുമായി ഒരു മെറ്റീരിയൽ യുദ്ധം നടന്നിട്ടില്ല. ആ യുദ്ധം നടക്കും. ആ യുദ്ധത്തിന്റെ പേരാണ് വാർ ഓഫ് ഹർമഗഡോൺ. വെളിപ്പാട് 16 ഹർമഗഡോൺ യുദ്ധം. 3-ാമത്തെ സംഭവം, ആ യുദ്ധത്തിൽ സാത്താന്റെ ശക്തികൾ 3, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നുള്ളതിനെ ഇമിറ്റേറ്റ് ചെയ്ത് അവന് 3 ശക്തിയെ ബൈബിളിൽ കാണിക്കുന്നു. സാത്താൻ മൃഗം, കള്ളപ്രവാചകൻ. സാത്താൻ ബീസ്റ്റ്, ഫോൾസ് പ്രോഫറ്റ്. ഇതിൽ സാത്താനെ ഈ യുദ്ധം കഴിയുമ്പോൾ 1000 വർഷത്തേക്ക് ഈ ഭൂമിയുടെ ഏറ്റവും അടിത്തട്ടിൽ ഇടും. ഭൂമി 3 ഭാഗം, ബൈബിൾ അനുസരിച്ചും ശാസ്ത്രം അനുസരിച്ചും. ശാസ്ത്രം അനുസരിച്ച് ലിത്തോസ്ഫിയർ, അസ്തനോസ്ഫിയർ, മെസോസ്ഫിയർ. ബൈബിൾ അനുസരിച്ച് ഹെയ്സ്, ടാർട്ടസ്, ബോട്ടം ലെസ് പിറ്റ്. മലയാളം പാതാളം, അധമ പാതാളം, അഗാധ കൂപം, ഇവിടെയൊക്കെ പല പരിപാടികളാ. അവനെ 1000 വർഷത്തേക്ക് അഗാധ കൂപത്തിലിടും. നോക്കിക്കേ 10 സംഭവം. ഒന്നാമത്തെ സംഭവം എന്നാ നിങ്ങളിവിടെ ഉണ്ടോ എന്നറിയണം, രാപ്ചർ. രണ്ടാമത്തെ സംഭവം ഈ ഭൂമിയിൽ മഹോപദ്രവം. 3, ഹർമഗദോൻ യുദ്ധം. ഹർമഗദോൻ യുദ്ധം വെളിപ്പാട് 16 പറയുന്നത് ഇടയ്ക്കാണെന്ന് പറയട്ടെ. 2009 മുതൽ ഇസ്രായേൽ തയ്യാർ. ആ യുദ്ധത്തിൽ സംഭവിക്കുന്ന ബോഡികൾ ക്ലീൻ, മനുഷ്യ ശരീരം ക്ലീൻ ചെയ്ത് മാറ്റാൻ അത്രമേൽ നീ നമ്മൾ സംഭവത്തോട് അടുത്ത് നിൽക്കുക. കർത്താവിന്റെ വരവിന് ശേഷം 7 വർഷം കഴിഞ്ഞ് നടക്കുന്ന യുദ്ധത്തിൽ വീണുകിടക്കുന്ന ശവശരീരം മാറ്റാൻ പ്രത്യേക വിധത്തിൽ ഇസ്രായേൽ 2009 റെഡി. നമ്മൾ പിന്നീട് ചിന്തിക്കാൻ സമയം കിട്ടിയാൽ ഗൗരവമുണ്ടോ നിങ്ങൾ ഓർത്തോണം. 3-ാമത്തെ സംഭവമാണ് ഹർമഗദോൻ യുദ്ധം. ആ യുദ്ധത്തിൽ സാത്താന്യ ശക്തികളെ 2 എണ്ണത്തിനെ ഗന്ധകം കത്തുന്ന പൊയ്കയിലെറിയും. എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും സാത്താനെ 1000 വർഷത്തേക്ക് അഗാധ കൂപത്തിലിടും. 4-ാമത്തെ സംഭവം മഹോപദ്രവത്തിൽ ഈ ഭൂമിയിൽ മാർട്ടിയേഴ്സ് ഉണ്ട്, രക്തസാക്ഷികൾ, പ്രധാനമായി യഹൂദന്മാർ. അവരെ ഉയർപ്പിക്കും. റിസറക്ഷൻ ഓഫ് ദി മാർട്ടിയേഴ്സ് ഓഫ് ദി ട്രിബ്യൂലേഷൻ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ കാണാം. അതാണ് 5-ാമത്തെ സംഭവം, റെസ്റ്ററേഷൻ ഓഫ് ഇസ്രായേൽ. ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യമാ ഇസ്രായേലിന്റെ യഥാസ്ഥാപനം. ലോകത്തിലെ സകല ജനങ്ങളും അവരെ ബഹുമാനിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരും. 6-ാമത്തെ സംഭവം, ദ മില്ലേനിയൽ കിങ്ഡം. ശിഷ്യന്മാരെ കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു, നിന്റെ രാജ്യം വരണമേ. നമ്മുടെ കർത്താവ് രാജാവായി ഈ ഭൂമിയിൽ 1000 വർഷം വാഴും. ശാപമില്ലാത്ത ഒരു ഭൂമി, രോഗമില്ലാത്ത ഒരു ഭൂമി, കോടതിയും പോലീസും മിലിറ്ററിയും യുദ്ധവും ഇല്ലാത്ത ഭൂമി, യുദ്ധായുധങ്ങളില്ലാത്ത ഭൂമി. ഒരു പാപവുമില്ല, കാരണം സാത്താനില്ല. പെൺകുട്ടികൾക്ക് റോഡിൽ കിടന്ന് ഉറങ്ങാം, ഒരു കുഴപ്പവുമില്ല. രക്തമൊഴുകാത്ത ഒരു ഭൂമി, ഹോസ്പിറ്റലും ഡോക്ടറും ഇല്ലാത്ത ഒരു ഭൂമി. ആ ഭൂമിയിൽ ഭരണകർത്താക്കളാകേണ്ടിവരെ ഇവിടെ ഇരിക്കുന്ന, ഇപ്പോൾ ഇരിക്കുന്നവർ. അതുകൊണ്ടാ പാട്ടുകാരൻ പാടുന്നത്. ആ പാട്ട് നിങ്ങൾക്ക് അറിയാമല്ലേ, പ്രവേശിച്ചല്ലോ. ലോകം ഭരിച്ചിടും കർത്താവിനാളുകൾ, ശോകം രോഗം യുദ്ധം ക്രൂധ ജാതികളിൻ വിപ്ലവം, പോകുമെല്ലാം യേശു രാജൻ. ശോകം രോഗം ക്രൂധ
വിപ്ലവം, പോകുമെല്ലാം യേശു രാജ.
6-ാമത്തെ സംഭവം, യേശു രാജാവായിട്ട് വാഴും, നിന്റെ രാജ്യം വരണമേ എന്ന് കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതാണ്. യേശു ലോകത്തിന്റെ രാജാവോ, മില്ലിനിയൽ കിങ്ഡം, 1000 വർഷം. 4 വിധത്തിലുള്ള ആളുകൾ ഈ ഭൂമിയിൽ കാണും. ആളുകളല്ല, 4 തരത്തിലുള്ളവർ. ഭൗതിക ശരീരത്തിൽ 2 കൂട്ടർ, തേജസിന്റെ ശരീരത്തിൽ 2 കൂട്ടർ, ഗ്ലോറിയസ് ബോഡിയിൽ 2 സെറ്റ്. 1, കോടാകോടി ദൂതന്മാർ. 2, ഞാനും നിങ്ങളും വിശുദ്ധന്മാർ, തേജസിന്റെ ശരീരം. ഓർഡിനറി ശരീരത്തിൽ 2 കൂട്ടർ കാണും. അങ്ങനെ ഒരു സിസ്റ്റം 1000 വർഷം. 6-ാമത്തെ സംഭവം. 7-ാമത്തെ സംഭവം, ഒരു അന്ത്യയുദ്ധമുണ്ട്. വെളിപ്പാട് 20 കാണാം. ഗോഗ് മാഗോഗ് യുദ്ധം. 1000 വർഷം അഗാധ കൂപത്തിലിട്ടിരിക്കുന്ന സാത്താനെ അഴിച്ചുവിടുമ്പോൾ ഒരു ഇൻസ്പിറേഷൻ അവൻ നടത്തും. ചില ആളുകൾ അവന്റെ കൂടെ ചേരും, അന്ന് ജീവിക്കുന്ന ശരീരമുള്ളവർ. അതാണ് 7-ാമത്തെ സംഭവം, യുദ്ധം. എന്നാൽ ആകാശത്ത് നിന്നും ഗന്ധകം സ്പ്രേ ചെയ്ത് ഈ ഭൂമിയും ആകാശവും കത്തിക്കും. 8-ാമത്തെ സംഭവം, ഒരു വലിയ സിംഹാസനം ശൂന്യതയുടെ അപ്പുറത്ത് വയ്ക്കും. ധവള സിംഹാസനം, വേദപുസ്തക ഭാഷയിൽ വൈറ്റ് ത്രോൺ. കർത്താവായ യേശുക്രിസ്തുവിന്റെ 7-ാമത്തെ ന്യായാസനം. ആ ന്യായാസനത്തിൽ യേശു തമ്പുരാൻ ഇരിക്കും. ഈ ഇരിക്കുന്ന വിശുദ്ധന്മാരായ നിങ്ങളും ഞാനും കർത്താവിന്റെ ചുറ്റും, കാരണം നമ്മൾ മണവാട്ടിയാണ്. ഇങ്ങനെ നാം എപ്പോഴും ക്രിസ്തുവിനോട് കൂടെ. ഈ ലോകത്തിലെ മുഴുവൻ പാപികളെയും അവിടെ ഹാജരാക്കും. കുറഞ്ഞത് 10 സാക്ഷികളെ ഹാജരാക്കും അവിടെ. അവിടെ വരുന്നവരെല്ലാം ഗന്ധം കത്തുന്ന പൊയ്കയിൽ എറിയും. അതിൽ നിന്ന് ഒഴിവ് കിട്ടാനാ നമ്മൾ ഈ ആത്മീയ ജീവിതത്തിൽ നടക്കുന്നത്. 9-ാമത്തെ സംഭവം, വെളിപ്പാട് 21, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. വേറൊരു ആകാശവും ഒരു ഭൂമിയും ഉണ്ടാകും. 10-ാമത്തെ സംഭവം, 85,000 അടി പൊക്കം നീളം വീതിയുള്ള ഒരു മഹാസൗധം, ഒരു പട്ടണം. നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു സ്വർഗത്തിൽ. അതിൻ്റെ എഞ്ചിനീയറുടെ പേരാണ് യഹോവയായ ദൈവം. ദൈവം ശില്പിയായി നിർമ്മിച്ചത്. അതിന് ഡിസൈൻ ചെയ്യുന്ന ആളിൻ്റെ പേരാണ് കർത്താവായ യേശു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുന്നു. അതിൻ്റെ പേരാണ് സ്വർഗീയ യെരുശലേം, പുതിയ യെരുശലേം. അത് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരും. പുതിയ ഭൂമിയിൽ മുട്ടുവോ ഇല്ലയോ നമുക്ക് അറിയാൻ മേല. മുകളിൽ നിന്ന് ഇറങ്ങി വരും. എന്നെയും നിങ്ങളെയും അതിനകത്ത് പ്രവേശിപ്പിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും തേജസ് അതിനകത്തുണ്ടാകും. അവിടെ നമ്മുടെ നിത്യതയുടെ ആരംഭം, ബിഗിനിങ് ഓഫ് അവർ ഇറ്റേർണിറ്റി അവിടെ. അതോടെ ബൈബിൾ തിരശ്ശീലയിട്ട് അതിനപ്പുറത്തെ നമുക്കറിയാൻ മേല. ഇതാണ് മേലിൽ സംഭവിക്കാൻ പോകുന്നത്. കരങ്ങളെ കുറിച്ച് ദൈവത്തെ സ്തുതിച്ച്. എന്നാൽ ആദ്യം സംഭവിക്കാൻ പോകുന്ന സംഭവമാണ് റാപ്ചർ. വളരെ സങ്കീർണ ഒരു വിഷയം. പൗലോസ് ലീഗ പറയുന്നു നാം രൂപാന്തരപ്പെടും. എല്ലാവർക്കും അറിയാം കുരുന്തലേഖനത്തിൽ പറയുന്നു നാം രൂപാന്തരപ്പെടും. പഴയ കാലത്തൊക്കെ ഇത് പറഞ്ഞാലേ കളിയാണ്. ഏറ്റവും അധികം വിശ്വാസികളുള്ള ഒരു സ്ഥലത്ത് 1980 ഞാൻ പ്രസംഗിച്ചപ്പം, പ്രസംഗമെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്ന് എന്നോട് പറഞ്ഞു, അന്ന് ഞാൻ എസ്റ്റേറ്റ് ജോലി ചെയ്യുന്ന കാലമാണ്, സാറേ ഉദ്ദേശിമാരൊക്കെ ഇത് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ. സാറിനെ പോലെ ഒരു ഉദ്യോഗസ്ഥനും ഈ മണ്ഡത്തരം പറയാവും ശരീരം രൂപാന്തരപ്പെടും, എന്നാൽ പെയിന്റ് അടിച്ചു മാറ്റുമെന്ന്. ഈ പുള്ളിയോടെ എന്നാ പറയുന്നത്? നമുക്ക് ആകെയുള്ള തെളിവ് എന്തുവാ? ഏലിയാവ് രൂപാന്തരപ്പെട്ടു. ഞാൻ പറഞ്ഞു ഏലിയാവ് രൂപാന്തരം. ഈപ്പറിയാവോ ഏലിയാവ് ആരാ? പുള്ളി എന്നോട് എവിടുത്തുകാരൻ? എന്നാൽ സ്വർഗത്തിലെ ദൈവം, ഞാൻ ദൈവത്തിന് കോടാകോടി സ്തോത്രം ചെയ്യുന്നു. ഞാൻ പറഞ്ഞല്ലോ 16-ാം നൂറ്റാണ്ടിൽ സയൻസിന് ചിറക് മുളപ്പിച്ചത് തിരുവചനം മുഴുവൻ സത്യമാണെന്ന് തെളിയിക്കാൻ. ശാസ്ത്രത്തിന്റെ നേട്ടങ്ങൾ കൊണ്ട് ഗുണവും ദോഷവും കണ്ടേക്കാം, പക്ഷെങ്കിൽ സയൻസിന്റെ ഡെവലപ്മെന്റ് ഒരു ഭാഗത്തെ കാണിക്കുന്ന എന്താണെന്നറിയാമോ? വചനം സത്യമെന്ന. ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൽ അഥവാ ദൈവവും ഭൂമിയുമായിട്ടുള്ള ബന്ധത്തിൽ 6 സംഭവങ്ങൾ നടന്നു. മുഴുവൻ സയൻസ് അപ്രൂവ് ചെയ്യുന്നു, ചരിത്രവും അപ്രൂവ് ചെയ്യുന്നു. എങ്കിൽ 7-ാമത്തെ നടക്കാൻ പോകുന്നു. മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അഥവാ മനുഷ്യനും ഭൂമിയായിട്ടുള്ള ബന്ധത്തിൽ നടന്ന 6 സംഭവം. അതിലൊരു സംഭവം ഈ സയൻസ് ഉള്ളതുകൊണ്ടാണ് തെളിഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സയൻസിന്റെ ഡെവലപ്മെന്റ് നല്ലതാണ്. 1-ാമത്തെ ദൈവിക നടപടി എന്ന് പറയുന്നത് നമുക്കറിയാം, നോഹയുടെ കാലത്തെ ജലപ്രളയം. ശാസ്ത്രം സമ്മതിക്കുന്നു, കണ്ടുപിടിച്ചു. 1996 അങ്കോറായിക്ക് കിഴക്ക് വശത്തുള്ള അരാരാത് പർവ്വതത്തിൽ ഒരു ഭൂകമ്പമുണ്ടായി, ഗംഭീര ഭൂകമ്പം. മഞ്ഞമലകൾ ഇങ്ങനെ വിടർന്നു മാറി. അതിന്റെ വടക്ക് വശത്തെ തെക്ക് വടക്ക് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെ ടർക്കിയുടെ ആൾട്ടററി പട്ടാളം ക്യാമ്പ് നടത്തുക, പരിശീലനം. വടക്ക് കിഴക്ക് ഭാഗത്ത് റഷ്യയുടെ ആണവ നിലയം. ഇവർ തമ്മിൽ വഴക്കായി. നീ പ്രശ്നം ഉണ്ടാക്കിയതാണ് റഷ്യക്കാരോട് ടർക്കി, ടർക്കി പ്രശ്നം ഉണ്ടാക്കിയതാണ് മറ്റവര. നിങ്ങളായി സന്തുലിതാവസ്ഥ മാറ്റി ശബ്ദം ഉണ്ടാക്കിയുണ്ടായത് പൊട്ടിയത്. ഈ പർവ്വതം ഭൂകമ്പത്താൽ പൊട്ടി മഞ്ഞുപാളി മാറി. ഇത് പ്രശ്നമാകാതിരിക്കാൻ ഒരു ഒബ്സർവറെ യുണൈറ്റഡ് നേഷൻസ് അയച്ചു വെച്ചാൽ ഇതൊന്നാ എന്താന്ന് പഠിക്കാൻ. അയാളൊരു സാധാരണ മനുഷ്യൻ, ആ ബൈബിളുമായിട്ടൊന്നും ബന്ധമുള്ള ആളല്ല, ഒരു ശാസ്ത്രജ്ഞൻ. അദ്ദേഹം ഹെലികോപ്റ്ററിൽ നിന്ന് എന്താന്ന് കണ്ടുപിടിക്കാൻ ചെന്നപ്പം കണ്ടത് ഈ കീറി നിൽക്കുന്ന പാളിയുടെ അകത്തെ ഒരു തടിക്കപ്പലിന്റെ മേത്തട്ട്. അതെന്താ വിളിച്ചു പറയുന്നത്? 4000 വർഷം മുമ്പേ നടന്നെന്ന് പറഞ്ഞ നമ്മുടെ ബൈബിളിലെ സത്യം ഇല്ലേ? ആൽസ് പർവ്വതത്തിന്റെ മുകളിൽ നിന്നും എവറസ്റ്റിന്റെ മുകളിൽ നിന്നും കിട്ടിയ ഫോസിലുകൾ പലിയന്റോളജിക്കൽ ടെസ്റ്റിലിട്ടപ്പോൾ പറയുന്നു 4000 വർഷം പഴക്കമുണ്ട്, ഇവിടം പണ്ട് സമുദ്രമായിരുന്നു. അതല്ലേ നമ്മുടെ ബൈബിൾ പഠിപ്പിക്കുന്നത്? കൊടുമുടിയുടെ മേളിൽ 22 മുഴം വെള്ളം കയറി. 1-ാമത്തെ ദൈവീക നടപടി ഭൂമിയിൽ മനുഷ്യനോടുള്ള ബന്ധത്തിൽ ശാസ്ത്രം തെളിയിക്കുന്നു, സയൻസ് സമ്മതിക്കുന്നു. 1-ാമത്തെ സംഭവമാണ് നോഹയുടെ കാലത്തെ ജലപ്രളയം. 2-ാമത്തെ സംഭവമാണ് ആർക്കും മറുത്ത് പറയാനൊക്കാത്ത കാര്യങ്ങൾ. ഏതെല്ലാം? പാപത്തിൽ കുതിർന്ന 2 പട്ടണങ്ങൾ ആകാശത്തിൽ നിന്നും. നിങ്ങളെന്ന് പറഞ്ഞ് എന്തോ സ്പ്രേ ചെയ്തു ഗന്ധകം. ഇന്നത്തെ സയൻസ് അത് കണ്ടുപിടിച്ചു എവിടുന്നാണെന്ന്. അവർക്കതിനകത്ത് വെപ്രാളവുമുണ്ട്. വ്യാഴനൊരു ഉപഗ്രഹമുണ്ട്. വ്യാഴനെ ഭൂമിയുടെ ഉപഗ്രഹം ചന്ദ്രൻ. വ്യാഴനൊരു ഉപഗ്രഹമുണ്ട്, അതിന്റെ പേര് അയോയ. അയോയായിൽ മാത്രം നിറച്ച അഗ്നിപർവ്വതം പൊട്ടിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് 2010 കണക്ക് 250 കിലോമീറ്ററായി അതിൻ്റെ ആക്കം. അതൊടുവിൽ ഈ ഭൂമി, പത്രോസ് ലീഗ പറഞ്ഞു, ഭൂമിയും അതിൻ്റെ പണികളും വെന്തുപോകും, അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. നമുക്കറിയാം ആ 2 പട്ടണങ്ങൾ കത്തിയത് ഇന്നും ചരിത്രത്തിൽ കിടപ്പുണ്ട്. ഭൂ ലെവലിൽ നിന്ന് 1 അടി താണ പോയ ഡെഡ് സി ചാവുകടൽ, ആർക്കും നിരാകരിക്കാനൊക്കത്തില്ല. പലസ്തീനിന്റെ തെക്ക് വശത്ത് കിടക്കുന്ന ചാവുകടൽ, ദൈവികമായിട്ടുള്ള രണ്ടാമത്തെ നടപടി. മൂന്നാമത്തെ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൽ നടന്ന നടപടിയാ. 20 ലക്ഷം ജനത്തെ 1.5 കിലോമീറ്റർ ആഴമുള്ള ഒരു കടൽ കീറിമാറ്റി അക്കരെ കടത്തി. എത്ര കറക്റ്റാ, കടലിന് അടി എന്ന് പറഞ്ഞാൽ അസല അമ്മ അതിൻ്റെ അടിയിൽ കൂടെ ഒന്നും നടക്കാനൊക്കത്തില്ല. നമ്മുടെ നാട്ടിലൊരു കണ്ടത്തിൽ കൂടെ പോകാൻ മേലുള്ളൂ, പിന്നല്ലേ കടലിനടിയിൽ കൂടെ പോയാൽ ഒരപ്പച്ചൻ വീണാ മുഴുവൻ അപ്പച്ചനും താഴെ പോകും, എല്ലാം ചത്തൊടുങ്ങും. അതിനകത്ത് അമ്പുരാൻ ഓക്സിജൻ ബ്ലോ ചെയ്ത് സിമെന്റ് തറയാക്കി എന്നാ ബൈബിള് പഠിപ്പിക്കുന്നത്. ശക്തിയുള്ളൊരു കിഴക്കൻ കാറ്റടിപ്പിച്ച് നിലം ഉണക്കിയെന്ന്. അങ്ങനെയാ നമ്മുടെ പ്രശ്നങ്ങളുടെ മേൽ തമ്പുരാൻ കൃപയുടെ കാറ്റടിച്ചാലുണ്ടല്ലോ, അത് മുഴുവൻ ഉണക്കുന്ന ദൈവമാ. കരങ്ങളെ ഓർത്ത് സ്തുതിച്ചേ. അതാ ദൈവികമായ മൂന്നാമത്തെ നടപടി. നാലാമത്തെ നടപടിയാണ് ശാസ്ത്രം തെളിയിച്ചത്. യോശുവയുടെ പുസ്തകം 10-ാം അധ്യായത്തിലുണ്ട്. ഒരു രാത്രിയിൽ സൂര്യൻ അസ്തമിച്ചില്ല. നിങ്ങളുടെ ഈ രാജ്യത്തിലെ ബാൾട്ടിമോറിലുള്ള കർട്ടിസ് എഞ്ചിൻ കമ്പനി സ്പേസ് പഠനം നടത്തിയവരാണ്. പുറകോട്ട് പോയി കഴിഞ്ഞപ്പോൾ ചരിത്രത്തിൽ 12 മണിക്കൂർ ഇല്ല, ഷോർട്ട്. അവർ ഫയല് മടക്കി വെച്ചു, പിന്നെ അങ്ങോട്ട് പോകാൻ മേല. 12 മണിക്കൂറിൻ്റെ വ്യത്യാസം. അതവിടെ മടക്കി വെച്ചു. കുഞ്ഞുങ്ങളെ സൺഡർ സ്കൂൾ പഠിപ്പിച്ചതിന് ഗുണം കണ്ടോ? ഒരു ചെറുപ്പക്കാരൻ എഞ്ചിനീയർ ചെയ്യുന്ന ഈ ഫയല് തുറന്ന് കമ്പ്യൂട്ടർ തുറന്നു വിളി പറഞ്ഞു, ഞാൻ പറയാം ഒരു സയൻസും വേണ്ട, ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട്. ജോഷുവ പറഞ്ഞു, സൂര്യ നീ അവിടെ നിൽക്കാൻ, അത് സത്യമാണെന്ന്. അപ്പോൾ സയൻസിന്റെ ഡെവലപ്മെന്റ് ബൈബിള് കറക്റ്റാണെന്ന് തെളിയിക്കാനാ. അഞ്ചാമത്തെ ദൈവിക നടപടി ചരിത്രത്തിന് നിഷേധിക്കാനൊക്കത്തില്ല. വചനം മാംസമായി നമ്മുടെ ഇടയിൽ പാർത്തു, കർത്താവായ യേശു. അഞ്ചാമത്തെ ദൈവിക നടപടി ഭൂമിയോടുള്ള ബന്ധത്തിൽ, മനുഷ്യരോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ അഞ്ചാമത്തെ നടപടിയാ, വചനം ജഡമായി. ആറാമത്തെ നടപടി ആർക്കും നിഷേധിക്കാനൊക്കത്തില്ല, പക്ഷേ ഒരു സ്കാനിങ്ങിനും കിട്ടത്തുമില്ല. ആറാമത്തെ ദൈവിക നടപടി, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിന്റെ ദാനമത്രയെന്ന് വരേണ്ടതിനെ ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ അത്രേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി സാധാരണ മനുഷ്യരിൽ. ആറാമത്തെ ദൈവിക നടപടിയാ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേക ശക്തിയുള്ള കരങ്ങളെ കുറിച്ച് സ്തുതിച്ചേ. ഈ ഉയർത്തിയ കരങ്ങളെ സ്കാൻ ചെയ്താൽ കിട്ടത്തില്ല, പക്ഷെ അറിയാം ഇതിനകത്തൊരു ശക്തി. അതാണ് ആറാമത്തെ ദൈവിക നടപടിയെങ്കിൽ ഏഴാമത്തെ നടപടി, ആരുടെ മേലെല്ലാം ഈ ശക്തിയുണ്ടോ അവർ രൂപാന്തരപ്പെടും. അതാണ് പൗലോസ് ശ്ലീഹ പറഞ്ഞത്, നാം രൂപാന്തരപ്പെടും. പഴയകാലത്ത് അനേകം ദേവദാസന്മാർ ഇത് പറയുമ്പോൾ പല പല നിരീശ്വരന്മാരും ഭക്തിയില്ലാത്തവരും പരിഹസിച്ചിട്ടുണ്ട്. പലരും ക്രൈസ്തവ ലോകത്തിന് പോലും ഒരു സംശയം നടക്കുവോ, രൂപാന്തരപ്പെടുവോ എങ്കിൽ ദൈവം തമ്പുരാൻ ചെയ്ത പരിപാടി കണ്ടോ? ആധുനിക സയൻസ് പറയുന്നു മനുഷ്യനെ ഞങ്ങൾ രൂപാന്തരപ്പെടുത്താം. രൂപാന്തരം ഇനി ആവശ്യമാണ്. 1948 ബോംബെ നിന്ന് ന്യൂയോർക്ക് വരണേ 30 ദിവസം കപ്പലിൽ കയറി ചാഞ്ചാടി വരണം. ഇപ്പോഴോ നോൺ സ്റ്റോപ്പ് ഫ്ലൈറ്റ് 16 മണിക്കൂറും അടുത്തൊരു പ്ലെയിൻ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നു. സ്ക്രാപ്പ് ജെറ്റ് ബോംബെ നിന്ന് മുങ്ങിയ 2.5 മണിക്കൂർ വരുമ്പോൾ ന്യൂയോർക്കിലും കണ്ടുപിടിച്ചു. ഷോർട്ട് ട്രാക്ക്, എന്തിനാ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഇനി ഷോർട്ട് വേണം. അങ്ങനെയുണ്ടെങ്കിൽ സയൻസ് ഒരു കാര്യം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു, അതും തിരുവചനത്തിൽ വന്ന് വിട്ടു. ഇന്നത്തെ ബിസിനസ് നമുക്കറിയാം, ബിസിനസ്സുകളെല്ലാം വെബ്സൈറ്റിൽ. ഞാൻ ഉദാഹരണം പറയാൻ പോവുക, നമ്മുടെ പ്രിയപ്പെട്ട അലക്സ് കുഞ്ഞോത്സവരുടെ മകൻ, ഇവിടുത്തെ ഏറ്റവും വലിയൊരു കോടീശ്വരം ബിസിനസ്സുകാരൻ ഓർത്തു, അല്ലാതെ ഇന്ത്യയിലെ പുള്ളിയുടെ വീട് തിരുവല്ലയിലുള്ള അവിടെ. നിങ്ങളുടെ ഒരു സാധാരണയ്ക്ക് മനസ്സിലാക്കാനാ, പ്രിയപ്പെട്ട അലക്സ് തിരുവല്ലയിലെ ഒരു കോടീശ്വരൻ ബിസിനസ്സുകാരൻ, വെബ്സൈറ്റിലുണ്ട്. അപ്പൊ അമേരിക്കയിൽ ഒരു അല്പ സാമ്പത്തിക പ്രതിസന്ധി ഒക്കെ ഉണ്ട്. ഇവിടുത്തെ ഗവൺമെന്റ് നോക്കിയപ്പോ കിടക്കുന്ന ഒരു അലക്സ് പേരും ഉണ്ടെന്ന് കൊള്ളാം. അലക്സ് തിരുവല്ലയിൽ നീന്തലക്കരയിൽ ഓഫീസിൽ ഇരിക്കുക, ഇന്ന് 5 മണി, ഒരു ഫോൺ. ശാസ്ത്രം പറയുന്നതാ, ഞാൻ പറയുന്നില്ല, ശാസ്ത്രം വിഭാവനം ചെയ്ത് ചിന്തിക്കുക. ഫോൺ, അലക്സ് ആണോ? അതെ, വിളിക്കുന്ന അമേരിക്ക വാഷിങ്ടൺ ഡി സി. ഇന്ന് രാത്രി 9 മണിയാകുമ്പോൾ ഇവിടെ വരണം, നിങ്ങളുടെ ബിസിനസ് ഞങ്ങൾ ടൈപ്പ് ചെയ്യാം, കോട്ട്സ് ഓഫ് ഡോളേഴ്സ് നമുക്ക് കൈമാറ്റി ബിസിനസ് തുടങ്ങാം. ഉള്ളി യേസ്, 5 മണിക്ക് തിരുവല്ലായി, 9 മണിക്ക് വാഷിങ്ടൺ ഡി സി വരണം, ശാസ്ത്രം പറയുന്നതാണ്. ഉള്ളി അതിന് യേസ് വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഫോൺ ചോർത്തി ബ്രിട്ടീഷുകാർ, അവിടുന്ന് ഒരു കോൾ, അലക്സ് ആണോ? അതെ. ഇന്ന ഫേമിൻ്റെ ഡിറക്ടറാണോ? അതെ. അമേരിക്കക്കാർ വിളിച്ചിട്ടുണ്ടോ? ഉണ്ട്. എപ്പോഴാണ് അപ്പോയിൻമെൻറ്റ്? 9 മണിക്ക്. ഒക്കെ കുഴപ്പമൊന്നുമില്ല, അത് കഴിഞ്ഞ് ഇവിടെ പാ 11 മണിക്ക്, അതിനേക്കാൾ നല്ല ഡീല് ഞങ്ങളൊന്ന് തരാം. ഉള്ളി ബിസിനസ്സുകാരനല്ലേ, അതിന് വേസ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാര് കണ്ടുപിടിച്ചു? ജപ്പാൻകാർ. അവനാണ് ഇപ്പോൾ ശകലം പൊളിഞ്ഞ് നിൽക്കുക. ഈ സുനാമിയൊക്കെ അടിച്ചു. അവിടെ നിന്നൊരു വിളി, അലക്സാണോ? അതെ. അമേരിക്ക ഇംഗ്ലണ്ടൊക്കെ അപ്പോയിൻമെന്റ് തന്നിട്ടുണ്ട്. ഉണ്ട്. എത്ര മണിക്കാ? 9 മണിക്ക് അമേരിക്ക, 11 മണിക്ക് ഇംഗ്ലണ്ട്. ഒരു കാര്യം ചെയ്യ്, വെളുപ്പിനെ 3 മണിക്ക് ഇവിടെ വാ, ഇതിനേക്കാളൊക്കെ നല്ലത് ഞങ്ങൾ തരാം. ഇവിടെ ഒരു പുതിയ കാർ സീരിൽ ഇറക്കുക, ടൊയോട്ടയുടെ ചേട്ടൻ, അത് മുഴുവൻ അങ്ങ് തന്നേക്കാം. പുള്ളി വിടുവോ? ഇത് മൂന്നും കേട്ടപ്പം ഭാര്യ ബിനു എടുത്തിരിപ്പുണ്ട്, പറഞ്ഞു എവിടെ വേണേലും പൊക്കോ, നാളെ രാവിലെ എൻ്റെ ബർത്ത്ഡേയാ, ഇവിടെ കാണണം കേക്ക് മുറിക്കാൻ. ഞാൻ പറയുന്നതല്ലേ, ശാസ്ത്രം പറയുന്നതാ. അതിനും പുള്ളി യെസ് നടക്കുവോ, സയൻസ് പറയുന്നു നടത്ത, ഇനിയത്തെ കാലം അതാ. അതിന് അവർ കണ്ടുപിടിച്ച ടെക്നോളജിയുടെ പേരാണ് നിങ്ങൾക്കറിയാം, ക്വാണ്ടം ടെലിപോർട്ടേഷൻ. മനുഷ്യ ശരീരത്തെ ആറ്റമാക്കാം. നമ്മുടെ ശരീരം എന്താന്ന് അവർ കണ്ടുപിടിച്ചു. എൻ്റെ നിങ്ങളുടെയും ബോഡി 100 കോടി കോശം. പുറകോട്ട് പോകാം. ഒരു കോശം ഉണ്ടാകണമെങ്കിൽ എന്തോ വേണം? 1000 കണക്കിന് അമിനോ ആസിഡ്. പുറകോട്ട് പോകുക. ഒരു അമിനോ ആസിഡ് ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? 1000 കണക്കിന് പ്രോട്ടീൻ. ഒരു പ്രോട്ടീൻ ഉണ്ടാകണ എന്തോ വേണം? ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, 4 ഗ്യാസ്. അത് എവിടുന്ന് വന്നു? മണ്ണിൽ നിന്നും. മണ്ണിനകത്തുള്ളതാ. മനുഷ്യനെ എവിടെ നിന്നുണ്ടാക്കി? യഹോവയായ ദൈവം നിലത്തിലെ പൊടിയിൽ നിന്നും മനുഷ്യനെ സൃഷ്ടിച്ചു. മണ്ണിൽ നിന്നല്ല, പൊടിയിൽ നിന്നും. മണ്ണിൽ നിന്നല്ല, പൊടിയിൽ നിന്നും. മണ്ണിന്റെ ഫൈൻ പാർട്ടിക്കിളാ പൊടി. അരിയും അരിപ്പൊടിയും രണ്ടാ. അരിയുണ്ടേ ദോശ ഇടാം, അരിപ്പൊടി ഉണ്ടേ ഇഡ്ഡലി ഉണ്ടാക്കാനൊക്കെ അല്ല, ഇടിയപ്പം ഉണ്ടാക്കാം. ഡേ പൊടിയിൽ നിന്നാ ദൈവം. ഇതെല്ലാം സയൻസാ. മണ്ണിനകത്ത് നിന്നാണ് ഇതല്ല കളി. മണ്ണിനകത്ത് 96 എലിമെന്റ് ഉണ്ട്. അതുകൊണ്ട് നമ്മളിങ്ങനെ ഇരിക്കുകയല്ല. നമ്മുടെ ശരീരത്തിൽ 20 എലിമെന്റ് മതി. അത് പൊടിയിലുണ്ട്. ദൈവത്തിന്റെ പരിപാടി കണ്ടോ? അതിനാ സങ്കീർത്തനക്കാരൻ പറഞ്ഞ ഭയങ്കരവും അതിശയവും. മണ്ണിനകത്തെ ഏറ്റവും വലിയ ഘടകം എന്നാണെന്നറിയാമോ? ഫെറോക്സോൺ. അതാ മണ്ണിന്റെ ഘടകം. കരിങ്കല്ല്, വെട്ടുകല്ല്. എന്റെ ശരീരം മുഴുവൻ വെട്ടുകല്ലും കരിങ്കല്ലിന്റെ ഘടനയായിരുന്നെങ്കിൽ എന്റെ കൊച്ചുമകൻ ഗോൾഡി എനിക്ക് ഉമ്മ 4 തന്നാ മതി, അവന്റെ പല്ല് കാണുകയില്ല. അല്ലേ, പൊടിക്കകത്ത് ഫെറോക്സോൺ ഇല്ല. അങ്ങനെ ഒത്തിരി കാര്യമുണ്ട്. മണ്ണിന്റെ അടുത്ത ഘടകമാണ് മണ്ണിനകത്ത് സ്വർണം. നമ്മുടെ മുറ്റത്തെ മണ്ണിനകത്ത് സ്വർണ്ണമുണ്ട്. പിന്നെ എടുക്കാത്ത തന്നെ 1 ഗ്രാം സ്വർണം എടുക്കണ 100 ഗ്രാമിന്റെ ചെലവാ. അതിനെ അടിയിലോട്ട് പോകുന്നു. അപ്പൊ ശരീരത്തിനകത്ത് മണ്ണ് കൊണ്ടെങ്ങാനും തൃട്ടിച്ച് ശരീരത്തിൽ സ്വർണം ഉണ്ടായിരുന്നെങ്കിലോ, നമ്മുടെ കേരളത്തിലൊക്കെ പൂച്ച സ്വർണം വിട്ടാ കൈ വെട്ടും. അപ്പൊ നല്ല തടിയുള്ളതിനൊക്കെ ദേഹത്ത് സ്വർണ്ണമുണ്ട്. ഒറ്റയ്ക്കെങ്ങാനും പോകും, തല്ലിക്കൊന്ന് വാറ്റി സ്വർണം എടുത്തേനെ നോക്കിക്കേ. എന്നാൽ പൊടിക്കകത്തുണ്ടല്ലോ അയണുണ്ട്. എന്റെ നിങ്ങളുടെ ബോഡിയിൽ അയൺ വേണം. അങ്ങനെ പൊടിയിൽ നിന്നും മനുഷ്യനെ സൃഷ്ടിച്ചു. നോക്കിക്കേ, ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, മനുഷ്യന്റെ ഒടുവിലത്തെ ഘടകം അതാ, അത് പൊടിയിൽ നിന്നും. ഇതാണ് ചാൾസ് ബാനറ്റ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ചു. മനുഷ്യ ശരീരത്തെ ആറ്റമാക്കി കയറ്റിവിടാം. ആ ടെക്നോളജിയുടെ പേരാണ് അവർ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. 60% കണ്ടുപിടിച്ചു കഴിഞ്ഞു, ക്വാണ്ടം ടെലിപോർട്ടേഷൻ. അപ്പൊ അവർ ചെയ്യാൻ പോകുന്നത് അവർ വെളിപ്പെടുത്തതിലെല്ലാം അവരുടെ ഒഫീഷ്യൽ സീക്രട്ടാ. എങ്കിലും ഈ ബിസിനസ്സുകാരൻ അലക്സിനെ തിരുവല്ലയിൽ ഒരു പ്രത്യേക ബോക്സിലോട്ട് കയറ്റി കിടത്തും. സിറ്റി സ്കാൻ മിഷൻ പോലെ മിഷനിലോട്ട് കയറ്റി കിടത്തും. ആത്മാവിനെ ഡീപ് ഫ്രീസ് ചെയ്യും. വസ്ത്രങ്ങളെല്ലാം മാറ്റിയിട്ട് പേര് വെളിപ്പെടുത്താത്ത 3 രശ്മി അദ്ദേഹത്തിന്റെ ദേഹത്തോട്ട് കയറ്റിവിടും. വെറും എക്സ്റേ എന്റെ നിങ്ങളുടെ ശരീരത്തിൽ കിട്ടും. 1 സെക്കൻഡ് പാഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ മുഴുവൻ ബോൺ സിസ്റ്റവും കിട്ടുന്നില്ലേ? ഇതുപോലെ പേര് വെളിപ്പെടുത്താത്ത 3 റേ കയറ്റിവിടും. 2ഓ 4ഓ 5ഓ മിനിറ്റ് കഴിയുമ്പം ആ പെട്ടി കാരി. മിസ്റ്റർ അലക്സ് എന്ന് പറയുന്ന ബിസിനസ്സുകാരന്റെ ശരീരം മാറ്റമായി. അത് ഏത് ഫ്രീക്വൻസിയിലും കൊണ്ടു അമേരിക്ക കൊണ്ടുപോയി പ്രത്യേക സ്ഥലത്ത് അവിടെ കയറ്റി. ഇതേ റേ അവിടെ ഇറക്കും, അവിടെ കൂട്ടിച്ചേർക്കും, ഡീപ്ലി ഫ്രീസ് ചെയ്ത് ആത്മാവിനെയും കൊടുക്കും. അവിടുത്തെ ബിസിനസ് കഴിയുമ്പം സെയിം പരിപാടി ഇംഗ്ലണ്ടിൽ. അവിടുന്ന് ജപ്പാനിൽ അവർ ഭാവനെ കാണുന്നതാ. അവിടുന്ന് ഒടുവി കേക്ക് മുറിക്കാൻ തിരുവല്ലായി. 64 വയസ്സ് പ്രായമുള്ള ചാൾസ് ബാനറ്റ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ഈ പരിപാടി കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ നമ്മുടെ കർത്താവിന്റെ പോർട്ടേഷൻ ബൈബിളിൽ പറയുന്നു, അവൻ സകലതും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ സാധിക്കുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അതാ കർത്താവിന്റെ പോർട്ടേഷൻ. അവൻ സകലതും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട്. ഈ ലോകം കാണാൻ പോകുന്ന ആദ്യത്തെ സംഭവം കർത്താവിന്റെ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. 1 തെസ്സലോനിയർ 4:16, 3 ആക്ഷനാ. കർത്താവിന്റെ ഗംഭീരനാദം നമ്മളെ രൂപാന്തരപ്പെടുത്താനല്ല, ക്രിസ്തുവിൽ മരിച്ചവരെ ഉയർപ്പിക്കാൻ. എല്ലാം മരിച്ചവരും ഇല്ല, ക്രിസ്തുവിൽ. ക്രിസ്തുവിൽ മരിച്ചവരെവിടാ അറിയാമോ? ക്രിസ്തുവിൽ മരിച്ചവരെവിടാ? ഒരു വ്യക്തി ക്രിസ്തുവിൽ മരിച്ചാൽ ആളിപ്പോൾ എവിടാ? പർദീസയിൽ, 3ാം സ്വർഗം. അല്ലാത്തതെല്ലാം ഭൂമിയുടെ താഴെ. ക്രിസ്തുവിൽ മരിക്കാത്തവരെല്ലാം അധമപാതാളം. അത് മരിച്ചവരുടെ നമുക്ക് സമയം പോലെ ചിന്തിക്കാം. ക്രിസ്തുവിൽ മരിച്ചവർ പ്രതീക്ഷയിൽ. കർത്താവിൻ്റെ ഗംഭീരനാദം ക്രിസ്തുവിൽ മരിച്ചവരെ ഉയർപ്പിക്കാൻ. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹാ പറഞ്ഞത്, പ്രിയമുള്ളവരെ, നാം നിദ്ര കൊണ്ടോ അവർക്ക് മുൻപാക്കത്തില്ല. അവരാദ്യം. രണ്ട്, പ്രധാന ദൂതന്റെ ശബ്ദം. അന്തരീക്ഷത്തിന്റെ മേളിലുള്ള സ്പേസിന്റെ അധികാരത്തിലിരിക്കുന്ന സാത്താനെ അവിടുന്ന് ഈ ഭൂമിയിലേക്ക് തട്ടി താഴെടും. ഇവിടുന്ന് പരിശുദ്ധാത്മാവ് മാറും. മൂന്ന്, ദൈവത്തിന്റെ കാഹളം. അതാണ് വിശുദ്ധന്മാരെ രൂപാന്തരപ്പെടുത്തുന്നത്. പാട്ടുകാരോട് പറഞ്ഞാൽ അവർ മനോഹരമായിട്ട് പാടും കാഹളം. നമ്മളും പാടും, ഞാനും പാടും, എൻ്റെ ഭാര്യയും പാടും, അല്ലേ? കാഹളം കാതുകളിൽ കേട്ടിടാറായി. ഇത് ചെവി കേൾക്കുന്ന സൂത്രമല്ല. അത് പാട്ടുകാർ ആ ഭാഷയിലൊക്കെ പാടുന്നതാ, അതിൻ്റെ ആ ഭംഗി വരുത്തി. ചെവി കേൾക്കുന്നതാണ് ഞാൻ ചോദിച്ചിട്ട്. നമ്മുടെ ചർച്ച് ചെവി കേൾക്കാൻ പറ്റാത്തൊരു അമ്പച്ചിയുണ്ട്, വെടി വെച്ചാൽ പുകയാ. ഏത് കാഹളം പറ വെന്റിലേറ്ററിൽ അച്ചായം കിടപ്പുണ്ട്, ഏത് കാഹളം കേട്ട് വരാനാ? ഡബിൾ ഡ്യൂട്ടി ചെയ്തൊരു പെങ്കൊച്ച് മുറിയിലോട്ട് കയറി കമ്പിളിയും പൊതച്ച് ചേസ് ഇട്ട് കയറി കിടന്നുറങ്ങിയാലുണ്ടല്ലോ, ഏത് കാഹളം കേൾക്കും? കടലിനടിയിൽ ഒരു രക്ഷിക്കപ്പെട്ട ദൈവവൈതൽ മറൈൻ എഞ്ചിനീയർ കടലിനടിയിൽ ഏത് കാഹളം കേൾക്കും? അങ്ങനെ അല്ലതേ. അത് തന്നെയല്ല, ഞാൻ വേറൊരു ലോജിക്ക് പറഞ്ഞ ഈ കർത്താവിൻ്റെ ആ വരവെന്ന് പറഞ്ഞ സന്ധ്യ പോലെ വരുമെന്ന് സക്കറിയോ പറയുന്നു. ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളിലെയും ജ്യോതിർഗോളങ്ങൾ മാറിപ്പോകും. ഏതാണ്ട് ഒരു സന്ധ്യ പോലെ വരുമെന്നാണ് കർത്താവിൻ്റെ വരവിൽ ജ്യോതിർഗോളങ്ങൾ മുഴുവൻ മാറ്റിവെക്കും. സക്കറിയ പോകുന്നാലും ഡാറിൽ കാണാം. അപ്പൊ സന്ധ്യയൊക്കെ ആയി കഴിഞ്ഞാൽ ചോളതെല്ലാം വീട്ടിനകത്താണ്. അന്നേരം ഈ ചെവി കേൾക്കുന്നതാണ് വെളി നിൽക്കുന്ന പോകും. ഇല്ല, ഇത് കേൾക്കുന്നത് FSCR 4:30 പറയുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതേ, അവനാലല്ലോ നിങ്ങളുടെ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. FSCR 4:30. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതേ, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നു. തിരുവചനം പഠിച്ചാൽ കാണാം, പരിശുദ്ധാത്മാവ് നമുക്ക് 7 കാര്യങ്ങൾ കാണാം. അത് പിന്നീട് നമുക്ക് ചിന്തിക്കും, ഇപ്പൊ സമയമില്ലല്ലോ. അതിൽ 7-ാമത്തെ കാര്യമാ, കാഹളം കേൾക്കുന്നത് ഞാനല്ല, നിങ്ങളല്ല, എന്റെയും നിങ്ങളുടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ശരീരത്തിൽ വസിക്കുന്നത് ഹാർട്ടിനകത്തൊന്നും അല്ല. നാം ദൈവമക്കളെ ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. ദൈവത്തിന്റെ ശ്വാസമാകുന്ന എന്റെയും നിങ്ങളുടെയും ആത്മാവോട് മുട്ടിയാണ് പരിശുദ്ധാത്മാവ് ഇരിക്കുന്നത്. ആ പരിശുദ്ധാത്മാവാണ് ഈ കാഹളം കേൾക്കുന്നത്, നമ്മുടെ ശരീരത്തെ രൂപാന്തരപ്പെടുത്തും. ഈ ലോകം കാണാൻ പോകുന്ന എങ്ങനെ എതിർക്കുന്നു ഈ ലോകം കിട്ടും, അത് കേട്ടോണം. ഏതെങ്കിലും ഭരണകർത്താവ് ലോകം വിട്ടു കൊടുക്കുവോ? ഒരു പഞ്ചായത്ത് മെമ്പർ വിട്ടു കൊടുക്കുകയല്ല, പിന്നല്ലേ ലോകം മുഴുവൻ കൊടുക്കുന്നത്? സാധാരണഗതിയിൽ എങ്ങനെ കിട്ടും? റാപ്ചർ എന്ന് പറയുന്ന സംഭവം എനിക്കും നിങ്ങൾക്കും അഥവാ വിശുദ്ധ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ളവർക്ക് സ്വർഗീയ അനുഭവമാണ്. നമ്മുടെ ശരീരം ദൂതന്മാരെക്കാൾ മെച്ചപ്പെട്ട ഒരു ശരീരം കിട്ടി നമ്മൾ ഉയരങ്ങളിലേക്ക് പോകും. ഈ ശരീരം ഇവിടെ കിടക്കത്തിൽ, ഇത് രൂപാന്തരപ്പെടുക. ഈ ശരീരം ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും, ഇത് മേലോട്ട് പോകും. ഈ ഭൂമി തകർന്ന് തരിപ്പണമാകും. ആരും പ്രതീക്ഷിക്കുന്ന വിധത്തിലല്ല. റാപ്ചർ നടന്ന 3 സംഭവം തിരുവചനത്തിലുണ്ട്. അതിനോട് ചേർത്ത് കുറച്ച് കാര്യങ്ങളോടുണ്ട്, അഥവാ രൂപാന്തരപ്പെട്ട 3 സംഭവം. 1, 7-ാമനായ ഹാനോക്ക് രൂപാന്തരപ്പെട്ടു. അദ്ദേഹത്തിന് ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് കുടുംബജീവിതം തടസ്സമല്ല. 2-ാമത് രൂപാന്തരപ്പെട്ടത് കർത്താവായ യേശു ഒരു ഉയർന്ന മലയിൽ പോയി ശിഷ്യന്മാരുടെ മുൻപാകെ രൂപാന്തരപ്പെട്ടു. അവർ നോക്കി നിൽക്കുമ്പോൾ ശരീരം അങ്ങ് മാറി രൂപാന്തരപ്പെട്ടു, വെളിച്ചമായി, വസ്ത്രം മിന്നി. 3-ാമത്താണ് ഫോർമാറ്റ്, ഏലിയാവ് രൂപാന്തരപ്പെട്ടു. ഏലിശായും ഏലിയാവും മുട്ടി മുട്ടി സംസാരിച്ചുകൊണ്ടിരുന്നു. 2 രാജാക്കന്മാർ 2:11 പറയുന്നു, അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അഗ്നിരഥങ്ങളും അഗ്നി അശ്വങ്ങളും വന്നു അവരെ തമ്മിൽ വേർതിരിച്ചു. ഏലിയാവ് എങ്ങനെ പോയെന്നറിയാമോ? ആർക്കെങ്കിലും അറിയാമോ ഏലിയാവ് എങ്ങനെയാ മേലോട്ട് പോയതെന്ന്? ആ ഒന്ന് ആർക്കും അറിയാമോ എങ്ങനെയാ? വലിച്ചോണ്ട് പോകുമായിരുന്നു, കയറെ കെട്ടി വലിക്കുകയായിരുന്നു. 2 രാജാക്കന്മാർ 2:11, ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറി. സൈക്ലോൺ, ടൊർണാഡോ, ഈ വരുന്നത് ആരാ? ആരാ നമ്മളെ ചേർക്കാൻ വരുന്നത് എന്ന് പറഞ്ഞേ? ആരാ? സംശയം പോലെ ആരായി വരുന്നേ? ഏത് കർത്താവ്? അവിടെയാ ഏത് യേശു? പലരുടെ മനസ്സിലൊരു യേശു ഉണ്ട്, ആ യേശു അല്ല. നമ്മുടെയൊക്കെ മനസ്സിലൊരു യേശു ഉണ്ട് അല്ലേ? കൂടി ഇവിടം വരെ ഇങ്ങനെ ഇട്ട നല്ലപോലെ ഷാമ്പൂ ഒക്കെ ചെയ്ത് ഒരാറേഴ് നിറത്തിലുള്ള ഉടുപ്പുമൊക്കെ ഇട്ട് ഒരുമാതിരി വിഷാദിച്ച് നിൽക്കുന്ന യേശു, അത് മൈക്കിളേഞ്ചലിൻ്റെ യേശുവാണ്. ആ യേശുവല്ല വരാൻ പോകുന്നത്. ഞാൻ വേറൊരു ഭാഷ പറയാം ദൈവമക്കളെ, പ്രിയമുള്ളവരെ. കന്യക മറിയാമിൽ നിന്ന് ജനിച്ച് മനുഷ്യനായി 3.5 വർഷം പരസ്യ ശുശ്രൂഷ ചെയ്ത യേശുവിൻ്റെ ശരീരത്തിൻ്റെ പ്രസക്തി കാൽവറിയിൽ യാഗമായപ്പോൾ തീർന്നു. മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് വേണ്ടി ശരീരം വേദനയോടെ പിടഞ്ഞു മരിച്ചു. ആ യേശുവിൻ്റെ ശരീരത്തിൻ്റെ പ്രസക്തി തീർന്നു. പിന്നെ ഉയർത്തത് ആ യേശു അല്ല, തേജസ്സിലാ ഉയർത്തത്. അടുത്തത് നിങ്ങളൊരു വളരെ ശ്രദ്ധിച്ചോണം. 3.5 വർഷത്തെ പരസ്യ ശുശ്രൂഷയിൽ സമൂഹത്തിൽ സൊസൈറ്റിയിൽ എല്ലാവരും കർത്താവിനെ കണ്ടു, സ്പർശിച്ചു. പാപികൾ, ചുങ്കക്കാർ, പ്രോസ്റ്റിറ്റ്യൂട്ട്, കച്ചവടക്കാർ, പട്ടാളക്കാർ എല്ലാവരും കണ്ട യേശുവിനെ. ഉയർത്ത യേശുവിനെ ശിഷ്യന്മാരല്ലാതെ ആരും കണ്ടിട്ടില്ല, പബ്ലിക് കണ്ടിട്ടില്ല. പബ്ലിക് പിന്നെ കർത്താവിനെ കണ്ടിട്ടില്ല, കർത്താവിനെ കണ്ടിട്ടുണ്ട്. 500 പേര് വരെ ഒന്നിച്ചു കണ്ടു, എല്ലാം ശിഷ്യന്മാരാ അല്ലെ, ശിഷ്യകളാ. അപ്പോൾ ആ തച്ചന്റെ മകനെന്ന് വിശേഷിപ്പിച്ച യേശു, അഥവാ മറിയയുടെ മകനായി ജനിച്ച വചനം മാംസമായ യേശു കാൽവറിയിൽ പിതാവേ എന്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് മരിച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ പ്രസക്തി തീർന്നു. പിന്നെ തേജസിന്റെ യേശുവാ. ആ യേശുവിനെ കണ്ടതാരാ? ശരിക്കൊന്ന് കണ്ട് യോഗൻ ഞാൻ എന്നാ കണ്ടിട്ട് പ്രൈസലോടല്ല പറഞ്ഞത്, ഞാൻ മരിച്ചവരെ പോലെ താഴെ വീണെന്നാ പറഞ്ഞത്. അജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, മാറത്ത് പൊൻകച്ച കിട്ടിയവൻ, അവന്റെ കണ്ട് എങ്ങനെയാ? അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, മാറത്ത് പൊൻകച്ച കിട്ടിയവൻ, പെരുവെള്ളത്തിന്റെ ഇരത്തിൻ പോലെ ശബ്ദം, വായിൽ നിന്ന് ഇരുവായത്തിലുള്ള വാള്, തലയും തലമുടിയും എന്ന് പറഞ്ഞ വയസ്സൻ ദൈവം അല്ല, അനാദിയായും ശാശ്വതമായും ദൈവം, ഇറ്റേർണൽ ഗോഡ്. അതാ യോഹന്നാൻ കണ്ടത്. അപ്പോൾ ഒരു മാർമിക വിഷയം മനസ്സിലാക്കണം, പഴയ നിയമത്തിലെ യഹോവയും പുതിയ നിയമത്തിലെ യേശുവും ഒന്നാ. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവും ഒന്ന്. യേശു എന്ന് വെളിപ്പെടുത്തിയത് രക്ഷകനായിട്ട് വരാനാ. ഇപ്പോൾ വരുന്നത് രക്ഷകനല്ല, രക്ഷിച്ച യേശു അഥവാ യഹോവയായ ദൈവമാ വരാൻ പോകുന്നത്. ആ ദൈവം വന്ന പരിപാടി വേറെയാ. ഒന്ന് ഇറങ്ങി 7 സംഭവം ഉണ്ടായി, വായിക്കാം. പുറപ്പാട് പുസ്തകം 19:16. ദൈവം ഒന്ന് ഇറങ്ങിയതാ. മൂന്നാം കേട്ടോണം നിങ്ങൾ, 7 സംഭവം ഉണ്ടായി. മൂന്നാം ദിവസം നേരം വെളുത്തപ്പോൾ 1 ഇടിമുഴക്കം, 2 ലൈറ്റ്നിംഗ് മിന്നൽ, 3 കാർമേഘം, 4 കാഹളം, 5 തീയെ, അടുത്തത് 6 പുക, അടുത്ത ഒന്നുകൂടെ ഉണ്ട്, അടുത്തത് ശക്തമായ ഭൂമി കുലുക്കം. 7 സംഭവം. യഹോവ ഇറങ്ങിയതാ, തീയെ, മിന്നല്, ഇടി, പുക, ഭൂമി കുലുക്കം, കാഹളം. ഗംഭീരമായ ഒരു പരിപാടിയാ നടന്നത്. യഹോവ ഇറങ്ങിയത് എന്തിനെ? കൽപ്പന കൊടുക്കാൻ. തന്റെ ജനത്തിന് എഴുതണ്ടിയ കൽപ്പന കൊടുക്കാൻ ഇറങ്ങിയപ്പോൾ ഈ സന്നാഹമാണെങ്കിൽ ഈ ഇരിക്കുന്ന ഈ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലെയും വിശുദ്ധന്മാരെ സ്വീകരിക്കാൻ തേജസ്സോടെ ഇറങ്ങി വരുന്ന ആ കർത്താവിനെ ഒന്ന് കാണണം. അതൊരു വലിയ സംഭവമായിരിക്കും. ദൂതന്മാരുടെ അകമ്പടിയോടെ യഹോവയായി ദൈവമാകുന്ന ക്രിസ്തു സ്വർഗത്തിൽ നിറങ്ങി വരും. ആ പ്രകമ്പനം താങ്ങാൻ ഈ ഭൂമിക്കൊക്കത്തില്ല. അതിൻ്റെ ഒപ്പം അവൻ മേഘങ്ങളെ തന്റെ തേരാക്കി കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കുന്നു. 104 സങ്കീർത്തനം 3 വാക്യം, ദൈവത്തിന്റെ വാഹനം മേഘം. അതുകൊണ്ടാണ് പൗലൂസ് പറഞ്ഞത്, നാം മേഘങ്ങളിൽ എടുക്കപ്പെടും. അവൻ അഗ്നിജ്വാലകളെ തന്റെ ശുശ്രൂഷകന്മാരും കാറ്റുകളെ തന്റെ ദൂതന്മാരുമാക്കുന്നു. 50 സങ്കീർത്തനം. അവ തമ്പുരാൻ വരുമ്പോൾ, ഒരു മന്ത്രി വരുമ്പോൾ, പോലീസ് വരുന്നത് പോലെ യഹോവ സ്വർഗത്തിൽ നിന്ന് വരുമ്പോൾ അടുത്ത സംഭവം തീ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കും, കാറ്റ് വന്നോണ്ടിരിക്കും, മേഘം വന്നോണ്ടിരിക്കും. അടുത്തത് ഏലിയാവിനെ എടുത്തത് എങ്ങനെയാണെന്നറിയാമോ? ചുഴലിക്കാറ്റ്. അറിയാം, നിങ്ങൾക്കറിയാം, അത് ഏറ്റവും എളുപ്പം ഈ വിഷയം പഠിപ്പിക്കാൻ പറ്റിയ സ്ഥലം അമേരിക്ക. വേറെ ഏത് രാജ്യത്ത് പറഞ്ഞാലും അതിൻ്റെ ആ ഗൗരവം മനസ്സിലാക്കത്തില്ല. എന്നാൽ നിങ്ങൾക്കറിയാം, ചുഴലിക്കാറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ സൈക്ലോൺ എന്താ, 10 മേഘവ സീറസും ഇമ്പോസ്ട്രാറ്റസും കൂടെ കൂട്ടിമുട്ടും. മേളിൽ ചെല്ലുമ്പം സീറസ്, ഇമ്പോസ്ട്രാറ്റസ്, സീറസിനകത്ത് ജലഗണങ്ങൾ കട്ടി, ഇമ്പോസ്ട്രാറ്റസിന് സാധാരണ ജലഗണം, ഇതങ്ങോട്ട് ചെല്ലും, ഇവർ വഴക്കുണ്ടാകും, പിള്ളേരുണ്ടാകും, കൂട്ടിമുട്ടും.
അന്നേരം വൈദ്യുതി ഉണ്ടാകും. അതാണ് ഇലക്ട്രിസിറ്റി മിന്നൽ. 23,000 ഡിഗ്രി വായു ചൂടായി പൊട്ടും, അതിന്റെ പേരായി ഇടി. 23,000 ഡിഗ്രി ചൂടിൽ അവിടെ പൊട്ടുന്നത്. അന്നേരം ഉണ്ടാകുന്ന ഈ ഇടിയിൽ ഒരു മേഘം മേലോട്ട് പോയി പെൺകുട്ടികളിടുന്ന വള പോലെ തിരിച്ച് താഴോട്ട് വരും. അതിന്റെ പേരാണ് നിങ്ങൾ പറയുന്ന ടൊർണാഡോ അല്ലെ, സൈക്ലോൺ. അറിയാമല്ലോ അതിന്റെ അപകടങ്ങളൊക്കെ. ഞാൻ പറയണ്ടെങ്കിലും ഒന്ന് പറയാം, ഈ രാജ്യത്തിലെ ഞാനൊരു സയന്റിഫിക്കൽ മാസിക വായിച്ചു, 1988 ഇവിടുത്തെ കൻസാസ് സ്റ്റേറ്റിൽ ഒരു സൈക്ലോൺ അടിച്ചിട്ട് 88 ബോഗി ഉണ്ടായിരുന്ന ഒരു ട്രെയിൻ എടുത്ത് മാറ്റി അപ്പുറത്ത് കൊണ്ടുവച്ച ആ പാളയിലെ പോയെന്ന് കണ്ടില്ല ഈ രാജ്യം. അതേ കൻസാസിൽ 1979 ഒരു സൈക്ലോൺ അടിച്ചു, 2 മൈൽ ഇന്ത്യൻ രീതിയിൽ 3 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു ഇരുമ്പ് ഭാരം പൊക്കിയെടുത്ത് മാറ്റി വെച്ചു. നിങ്ങളെ ടി വിയിൽ നേരിട്ട് കണ്ടു, ഫ്ലോറിഡയിലും ഒർലാൻഡോയിലും അടിച്ച സാധനങ്ങളൊക്കെ ഇല്ലേ, കത്രീന റീത്ത ഒക്കെ അറിയാമല്ലോ. ലക്ഷക്കണക്കിന് വീടുകൾ തകർന്ന് ഇന്ത്യയുടെ അടുത്ത സംസ്ഥാനം മാൻമൂർ, അവിടെ എണ്ണം അടിച്ച് നർഗീസ്, ഇന്ന് വരെ 100,000 പേരെ കുറിച്ച് ഒരു വിവരവും ഇല്ല, 100,000 ബോഡിയും കിട്ടി. ഈ ലോകത്തിന്, ഈ ഭൂഗോളത്തിന് സയന്റിഫിക്കലി വഹിക്കാൻ മേലാത്ത ഒരു പ്രകൃതിയുടെ പ്രതിഭാസം എന്ന് പറയുന്നതാണ് സൈക്ലോൺ. അത് ഈ ഭൂമിക്ക് സഹിക്കാൻ ശേഷിയില്ല. സൈക്ലോൺ, ചുഴലിക്കാറ്റ്, നിങ്ങൾ നോക്കിക്കേ, ഇതൊക്കെ തമ്പുരാൻ റിഹേഴ്സൽ കാണിക്കുക. 1950 മുമ്പ് ഇങ്ങനെ സൈക്ലോൺ ഇല്ല, ഉണ്ട്, വളരെ ചെറുതാ, ചുഴലി പോലെ അടിച്ചേച്ച് അങ്ങ് പോകും. ഇന്നോ ഇന്നത്ര ഭയങ്കരമാണ്. ഒന്ന് ഭാവനയെ കണ്ടേ എങ്കിൽ, ശാസ്ത്രം 1998 ഒരു കാര്യം കണ്ടുപിടിച്ചു, പക്ഷേ 2600 വർഷം നമ്മുടെ കയ്യിലുള്ള വചന പരിശുദ്ധാത്മാവ് എഴുതിയിട്ടുണ്ട് കണ്ടുപിടിച്ചു. ശാസ്ത്രം പറയുന്നത് ഇതുപോലെ ഗ്ലോബൽ വാർമിംഗ് വർദ്ധിച്ചാൽ 24 മണിക്കൂർ മതി കടലിന്റെ മുകളിലെ ചൂട് 100 ഡിഗ്രി ആകാം. കടലിന്റെ മുകളിൽ 23 ഡിഗ്രി ചൂട് മതി നീരാവിയാകാൻ. ഇപ്പോൾ എത്ര ഉണ്ടെന്ന് അറിയാമോ? 78 വരെ വന്നു കഴിഞ്ഞു. ഗ്ലോബൽ വാർമിംഗിന്റെ ഒരു ഭയങ്കരത്വമാണ്. 100 ഡിഗ്രി വന്നാൽ അവർ പറയുന്നു കടൽ അയഞ്ഞ് തകരും. കടൽ 3 ഭാഗമാണ്. കടലിനടിയിലെ വൾക്കാന ഒന്നിച്ചു പൊട്ടും, പൊട്ടിയാൽ ശക്തമായ 2 ചുഴലിക്കാറ്റുണ്ടാകും. അതിന് പേര് വരെ ഒരിട്ടിട്ടുണ്ട്. ഭൂമധ്യരേഖയിൽ നിന്ന് ഒന്ന് ഈക്വേറ്റർ നിന്ന് കിഴക്കോട്ടൊന്ന് പടിഞ്ഞാട്ട്. അങ്ങനെ സംഭവിച്ചാൽ 24 മണിക്കൂർ മതിയെന്ന ഈ 100 ഡിഗ്രി തികഞ്ഞാൽ ഏത് സമയത്ത് എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ സംഭവിച്ചാൽ കര കടലാകും, കടൽ കരയാകും. ഈ ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ ദുരന്തം ആറ്റം ആക്സിഡന്റ് അല്ല, ഈ ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ ദുരന്തം ആ സൈക്ലോണാ. അത് 1998 ശാസ്ത്രം കണ്ടുപിടിച്ചെങ്കിൽ 2600 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവ് എഴുതി. ഒന്ന് വായിച്ചേ, യിരെമ്യാ പ്രവചനം 25:31 ഒന്ന് വായിച്ചേ. യിരെമ്യാ പ്രവചനം 25:31.
ആരവം ഭൂമിയുടെ അറ്റത്തോളം എത്തുന്നു, യഹോവയ്ക്ക് ജാതികളോടൊരു വ്യവഹാരമുണ്ട്.
Lord hath a controversy with the nations, he will plead.
അവൻ സകല ജഡത്തോടും വ്യവഹരിച്ച് ദുഷ്ടന്മാരെ വാളിനേൽപ്പിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്.
അടുത്ത വാക്യം,
സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അനർത്ഥം ജാതിയിൽ നിന്ന് ജാതിയിലേക്ക് പുറപ്പെടുന്നു.
അനർത്ഥം ജാതിയിൽ നിന്നും ജാതിയിലേക്ക് പുറപ്പെടുന്നു. Thus say the Lord of hosts, behold, evil shall go from nation to nation.
ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് വലിയ കൊടുങ്കാറ്റ് ഇളകി
വരും. A whirlwind shall be raised up from the coast of the earth. ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്നും വലിയൊരു കൊടുങ്കാറ്റ് ഇളകി വരുന്നു. അടുത്ത വാക്യം, അന്നാളിൽ യഹോവയുടെ നിഹിതന്മാർ
ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വീണ് കിടക്കും.
ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വീണ് കിടക്കും.
അവരെ കുറിച്ച് ആരും വിലപിക്കുകയില്ല.
They shall not be lamented.
അവരെ എടുത്ത് കുഴിച്ചിടുകയുമില്ല.
അവരെ neither gathered nor buried.
അവർ നിലത്തിന് വളമായി.
എത്ര കറക്റ്റ്! ശ്രദ്ധിച്ചോ നിങ്ങൾ, ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് ഒരു കൊടുങ്കാറ്റ് ഇളകി വരും. യഹോവയുടെ നിഹിതന്മാർ ഒരറ്റം മുതൽ ഒരറ്റം വരെ എല്ലാ രാജ്യങ്ങളിലും വീണ് കിടക്കും. ആരും അവരെ ചൊല്ലി കരയത്തില്ല. അവരുടെ ശവമെടുത്ത് ആരും അടക്കത്തില്ല. ഫ്യൂണറൽ ഇല്ല, ബറിയൽ ഇല്ല. അവർ നിലത്തിനു വളമായി തീരുമെന്ന് യിരെമ്യാവ് പറഞ്ഞെങ്കിൽ അതിന്റെ പച്ച മലയാളമാണ് കർത്താവിന്റെ വരവിന്റെ അനന്തര ഫലം. ശക്തമായ ചുഴലിക്കാറ്റുണ്ടാകും, ഏലിയാവിനെ എടുത്തതുപോലെ. അതാണ് ഈ ലോകത്തിൽ ഇപ്പോൾ ഞാൻ ഇന്ത്യയിൽ നിന്നും പഴയ കാലത്ത് ചുഴലിക്കാറ്റിൽ ഇവിടെ അവിടെ സംഭവിക്കുന്നു. ജപ്പാനിസം 7 കോണ്ടിനെന്റിലും ഇപ്പോൾ സംഭവിക്കുന്നു. ചുഴലിക്കാറ്റ്, സൈക്ലോൺ, ടൊർണാഡോ.
ഏലിയാവിനെ എടുത്തതുപോലെ ആ ചുഴലിക്കാറ്റ് ഇങ്ങോട്ട് വരും. കർത്താവിന്റെ വരം ഞാൻ പറഞ്ഞ 7 സംഭവം, യഹോവ യേശു വരിക, അതിന്റെ പേ ചുഴലിക്കാറ്റിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ള ദൈവമക്കൾ രൂപാന്തരപ്പെട്ട് മേലോട്ട് പോകും. പക്ഷെങ്കിൽ ഈ ഭൂമിയിൽ കോടിക്കണക്കിന് ശവങ്ങൾ ഇവിടെ നിരന്ന് കിടക്കും. അടുത്തത് കേട്ടോ, ആക്ഷൻ. ഈ ഭൂമിക്ക് താങ്ങാൻ ശേഷിയില്ലാത്തൊരു പ്രതിമാസ സൈക്ലോൺ. ലോകത്തിലെ എല്ലാ നിരത്തുകളിലും കൂടി ഓടുന്ന ട്രക്കുകളും കാറുകളും ലോറികളും കരിയിലെ ഡെഡ് ലീഫ് പോലെ പൊങ്ങും, ഡെഡ് ലീഫ് പോലെ പൊങ്ങും. ലോകത്തിലെ വാഹനങ്ങളുടെ എണ്ണം ഒന്ന് നോക്കണം. കൊച്ചി കേരളത്തിൽ മാത്രമുണ്ട് 75 ലക്ഷം. അപ്പൊ ലോകത്തിലുള്ള മുഴുവൻ വാഹനങ്ങളും മേലോട്ടങ്ങ് പൊങ്ങും. എയർപോർട്ട് എതിലെ പോകുമെന്ന് കണ്ടില്ല, ട്രെയിനും റെയിൽവേ സ്റ്റേഷനും എതിലെ പോകുമെന്ന് കാണുന്നില്ല. ഈ പടുകൂറ്റൻ കെട്ടിടങ്ങളുണ്ടല്ലോ, ചെറിയ വെജിറ്റബിൾ പ്ലാന്റ് പറിക്കുന്നവരെ പറിച്ചെടുത്ത് മാറ്റിവെക്കും ആ കാറ്റ്. പടുകൂറ്റൻ നിർമ്മാണങ്ങൾ മുഴുവൻ പറിച്ചു മാറ്റും. ഭൂമി ഉലുക്കമുണ്ടാകും. കോടിക്കണക്കിന് ജനം ഇവിടെ ചത്തുകിടക്കും. കേരളത്തിലെ കണക്ക്, മുല്ലപ്പെരിയാർ പൊട്ടിയാൽ 35 ലക്ഷം പേർ മരിക്കുമെന്ന, ഒരണ പൊട്ടിയാൽ. ഇങ്ങ് കൊച്ചിയിലെ MG റോഡിൽ സയൻസ് കണക്കൂട്ടി വെച്ചിരിക്കും, 8 അടി വെള്ളം പൊങ്ങും അത് പൊട്ടിയാൽ നമ്മുടെ കൊച്ചി കേരളത്തിൽ. അങ്ങനെയാണ് അതിൻ്റെ പ്രിക്കോഷൻ ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുക. പ്രൈവറ്റുകാർ ഇറക്കരുത്, ട്രക്ക് ഇറക്കി ആളുകളെ ഇറക്കണം, വഴി ബ്ലോക്ക് ആക്കരുത്. വരെ പറഞ്ഞു ഒരു കൊച്ച അണക്കെട്ട് പൊട്ടിയാ. അപ്പൊ ഈ ലോകത്തിലെ മുഴുവൻ അണക്കെട്ട് ഒന്നിച്ചു പൊട്ടിയാലോ? ഒന്ന് ചിന്തിച്ചേ, ലോകത്തിലുള്ള പടുകൂറ്റൻ അണക്കെട്ടുകൾ എല്ലാം പൊട്ടും. നദികൾ തിരിഞ്ഞൊഴുകും. ഇലക്ട്രിക് ടവറുകൾ താഴെ വരും. മനുഷ്യൻ വെച്ചിരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് നിലം പൊത്തും. ജ്യോതിർഗോളങ്ങൾ മാറിപ്പോകും. സക്രിയാവ് 14.6. കോടിക്കണക്കിന് ആളുകൾ ഇവിടെ ചത്തുകിടക്കും. കോടിക്കണക്കിന് ആളുകൾ മരത്തിന്റെ കെട്ടിടങ്ങളുടെ അടിയിൽ കിടക്കും. ഒടിഞ്ഞും മുറിവേറ്റും അയ്യോ വെച്ച് കിടക്കും. ഒരു ഭരണാധികാരിക്ക് ഒന്നും ചെയ്യാനൊക്കത്തില്ല. അവരും ഒത്തിരി ചത്തോതുങ്ങും. കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഇവിടെ എന്ത് സംഭവിച്ചെന്ന് ഈ പാർക്കിംഗ് ലോട്ടിൽ അറിയത്തില്ല. കർത്താവ് അതിനൊരു പറ്റിയ വാക്ക് പറഞ്ഞു, ആർക്കും പ്രവർത്തിച്ചുകൂടാൻ മേലാത്ത രാത്രി വരുന്നു. യോഹന്നാന്റെ സുവിശേഷം 9:4 കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളത്തോളം തികയ്ക്കേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചുകൂടാൻ മേലാത്ത രാത്രി. ആ രാത്രിയുടെ പേരാ ആർക്കും പ്രവർത്തിച്ചുകൂടാൻ മേലാത്ത രാത്രി. ഈ വലിയ പ്രതിഭാസമാണ് നടക്കുന്നത്. സെക്കൻഡുകൾക്കകം ഈ ചുഴലിക്കാറ്റ് അടിച്ച് ആള് എല്ലാം പോയി തകർന്ന്, സംവിധാനങ്ങളെല്ലാം പോയി, കെട്ടിടങ്ങളെല്ലാം താഴെ വന്ന്, സകല ടവറുകളും താഴെ വന്ന്, എയർപോർട്ടൊന്നും ഇതിലേ പോയെന്ന് കാണത്തില്ല. അന്ത് ആകാശത്തിൽ പറക്കുന്ന ലക്ഷക്കണക്കിന് പ്ലെയിൻ എവിടെ ചെന്ന് കൂമ്പൂത്തൊന്നും അറിയത്തില്ല. കടൽ കരയാകും, കരകടലാകും. അതിനകത്തൊരു മൈനോറിറ്റി വിശുദ്ധന്മാർ രൂപാന്തരപ്പെട്ടത് ആരെങ്കിലും അറിയുമോ? ഇല്ല. ലോകം പറയും ഒരു സൈക്ലോൺ ഉണ്ടായി എന്ന്. ഇതായിരിക്കും ഭൂമിയുടെ ഗതി. അതോടെ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ നിന്നും മാറും. ഇന്ന് പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലുണ്ട്. എവിടെ? ഒരൊറ്റ സ്ഥലത്തേ ഉള്ളൂ, കെട്ടിടത്തിന്റെ മേളിൽ അല്ലല്ലോ. പരിശുദ്ധാത്മാവ് എവിടാ? പരിശുദ്ധാത്മാവ് രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ശരീരത്തിനകത്ത് ആത്മാവോടെ. അവരെയും കൊണ്ട് പരിശുദ്ധാത്മാവ് മാറുമ്പോഴാണ് ഈ ഭൂമി ഒരു വിത്തൗട്ടാകും. അങ്ങനെ ഈ ലോകം കിടക്കുമ്പോൾ ഇതിന്റെ ഉത്തരവാദിത്വം എടുക്കാൻ ഒരുത്തരും വരികയില്ല. ഒരു ഭരണാധികാരിക്കും ഒക്കുകയില്ല. നിങ്ങളൊന്ന് ഒന്ന് ഭാവനയെ കണ്ടേ. കമ്മ്യൂണിക്കേഷൻ ഇല്ല, വാഹന സൗകര്യം ഇല്ല, ഇവിടുന്ന് റോഡിലുടങ്ങാൻ മേല, വഴികളെല്ലാം മാറും. ഉടൻ ആക്സിഡന്റ്, ഇരുട്ട്, ടവറില്ല, ഇലക്ട്രിസിറ്റി ഇല്ല. ഇവിടെ ഒരു ചെറിയ കാറ്റടിച്ച് ഇലക്ട്രിസിറ്റി ഇല്ല, എന്തുമാത്രം ഭാരം ഉണ്ടാവും. അങ്ങനെ തകർന്നു കിടക്കുമ്പോൾ ആരും പറയുമോ കർത്താവ് വന്നല്ല, ഏതോ ഭയങ്കര സൈക്ലോൺ അടിച്ചതാ എന്ന് അന്നത്തെ ജനം പറയും. പരിശുദ്ധാത്മാവ് മാറും. നാം എവിടെയാ? സ്വർഗത്തിൽ ചെല്ലും. നമ്മളെവിടെയാ? നമ്മൾ ആകാശത്തിൽ പോയി തട്ടിട്ടിരിക്കുമെന്നല്ല, നമ്മൾ സ്വർഗത്തിലാ. പ്രൈസ് ദി ലോർഡ്. ഈ ഇരിക്കുന്ന വിശുദ്ധന്മാർ, ഇന്ന് രക്ഷയുടെ അനുഭവമുള്ളവർ, കർത്താവുമായി ആത്മീയ ബന്ധമുള്ളവർ, കണ്ണിമയ്ക്കുന്നതിനിടയിൽ രൂപാന്തരപ്പെടും. പ്രൈസ് ദി ലോർഡ്. അതാണ് ഈ മേഘവാളികൾക്ക് വ്യത്യാസം, കാലാവസ്ഥയ്ക്ക് വ്യത്യാസം. ഈ ലോകം മുഴുവൻ അത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. കാലാവസ്ഥയ്ക്ക് വ്യത്യാസം, മേഘവാളികൾക്ക് വ്യത്യാസം. നാം എടുക്കപ്പെടും.
ഈ ഭൂമിക്ക് ആരുമില്ല. അന്നേരം ഒരുവൻ പറയും, ഞാൻ ഏറ്റു. ഒരുവൻ വെളിപ്പെടും, ഈ പ്രശ്നങ്ങൾക്ക് ഞാൻ പരിഹാരമുണ്ടാക്കാം. അവന്റെ പേരാണ് പിശാച്. അഥവാ നമുക്ക് ചിന്തിക്കാനുള്ള സൗകര്യത്തിൽ പറയാം, ആന്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തു മലയാളം, അല്ലെങ്കിൽ നാടൻ ഭാഷയിൽ അന്തി ക്രിസ്തു. നാടൻ ഭാഷയാ അന്തി ക്രിസ്തു, ഒറിജിനൽ മലയാളം എതിർ ക്രിസ്തു, ക്രിസ്തുവിനെതിരാ. അതായത് എതിർ ക്രിസ്തു, എല്ലാം ക്രിസ്തുവിനെതിരായി. ഒന്ന്, ഞാൻ ആ ക്രിസ്തുവിനെതിരെ ഏതൊക്കെയാ നിങ്ങൾ കേട്ടോണം. ഒന്ന്, ക്രിസ്തു സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നു. യോഹന്നാൻ 6:58, ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന അപ്പം. ഇവനോ? ഇവനും സ്വർഗത്തിൽ നിന്നാണ്, പക്ഷെ വന്നതല്ല, ചാടിച്ചു വിട്ടതാ. യെഹെസ്കേൽ 28:16, ചാടിച്ചതാ. 2, ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നു, ക്രിസ്തു. യോഹന്നാൻ 5:43, ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ, ഇവനോ സ്വന്തം നാമത്തിൽ. നേരെ എതിരെ 5:43. 3, യേശു വന്നതല്ല, പഠിച്ചു നോക്കിക്കേ, പിതാവ് അയച്ചതാ. ഞാനും എന്നെ അയച്ച പിതാവും. യോഹന്നാൻ 5:31, പിതാവ് അയച്ചതാ ഒരു കമ്മീഷൻ നമ്മുടെ പാപം പരിഹരിക്കാൻ. പിതാവ് അയച്ചതാ, മറ്റേ പുള്ളിയുണ്ടല്ലോ, പിതാവ് അയച്ചതല്ല. യെഹെസ്കേൽ 28:17, പെടലേ കുടിച്ച് ചാടാന്ന് പറഞ്ഞ് ചാടിച്ചു വിട്ടതാ. 4, യേശു വന്നത് യോഹന്നാൻ 10:10, ജീവൻ നൽകുവാനും സമൃദ്ധിയായി നൽകുവാനും. ഇവനോ? മോട്ടിക്കാൻ, അറക്കാൻ, മുടിക്കാൻ. വിശുദ്ധി, മോട്ടിക്കാൻ, സ്വസ്ഥത, അറക്കാൻ, സമാധാനം, മുടിക്കാൻ, എല്ലാം എതിരെ. യേശു പരിശുദ്ധാത്മാവിനെ നൽകി. ഇവൻ വരുന്നു, നമ്മൾ തുടർന്ന് പഠിക്കും, ദേഹത്തെല്ലാം മുദ്രയേൽപ്പിക്കാൻ. യേശു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. യോഹന്നാൻ 14:27, ഇവന്റെ ഭരണം കിട്ടിക്കഴിയുമ്പോൾ ഇവൻ ആദ്യത്തെ പരിപാടി എന്നു കേൾക്കണോ? സമാധാനം എടുത്തു കളയും. വെളിപ്പാട് 6:3, സമാധാനം എടുത്തു കളയും. അടുത്തത്, യേശു ദേവാലയം ശുദ്ധമാക്കി. മത്തായിയുടെ സുവിശേഷം 21 കാണാം, ഹോശാന വാടി ദേവാലയത്തിൽ ചെന്ന് അവിടുത്തെ പ്രാക്ലവിക്കുന്നവരെ, നാണയം കൈമാറ്റം ചെയ്യുന്നവരെ, മണി ട്രാൻസാക്ഷൻ ഒക്കെ എടുത്തു മറിച്ചു. എൻ്റെ ആലയം ദൈവത്തിൻ്റെ ആലയം, നിങ്ങളെല്ലാം കൂടെ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി ഓടറാന്ന് പറഞ്ഞു. ഇവനോ? ദാനിയേൽ 8:11, ദേവാലയം ഇടിച്ചു പൊളിക്കും. എല്ലാം ക്രിസ്തുവിനെതിരാ. കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചു. ഇവനോ? എല്ലാ റേഷ്യൻ വെക്കും കംപ്ലീറ്റ്, പ്രത്യേകിച്ച് ഫുഡ്, ലിക്കറ്, ഓയിൽ, പെട്രോളിയം, 3 റേഷ്യം വെക്കും. എല്ലാം എതിരെ. ബൈബിളിലെ വാക്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്, നമ്മൾ പിന്നീട് അത് ചിന്തിക്കും. വെളിപ്പാട് 6:5, ഒടുവിൽ യേശു സ്ത്രീയുടെ സന്തതി. ഇവനോ? അങ്ങനെ വരത്തില്ല. ഒറിജിനൽ സാത്താൻ ഒരു മനുഷ്യനിൽ പ്രവേശിക്കും, ഒരു ബുദ്ധിമാനിൽ പ്രവേശിക്കും. അടുത്ത നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഞാനൊരു സാധ്യത പറയാൻ പോവുക, എ പോസിബിലിറ്റി. ഇവൻ എങ്ങനെ വരുമെന്ന് പറയാൻ, ഒരു സ്ത്രീയുടെ സന്തതിയായിട്ട് ഇവൻ ജനിക്കാൻ ശരിയാകത്തില്ല. കാരണം ദൈവം നിങ്ങളും ഞാനും ആരാ? ദൈവത്തിൻ്റെ പരിപാടി നോക്കിക്കോണം. ദൈവം തമ്പുരാൻ 7 ഉദ്ദേശം സൃഷ്ടിച്ചു. അതിൽ ആദ്യത്തെ സൃഷ്ടി, പ്രായപൂർത്തിയായ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ച് കുടുംബമായി ജീവിച്ച് അതിൽ കുഞ്ഞുങ്ങൾ. ദൈവം വെച്ച സിസ്റ്റം മനുഷ്യർക്ക് മാത്രം, വിവാഹത്താലുള്ള കുടുംബജീവിതം. നിങ്ങളും ഞാനും ആരാ? നിങ്ങളുടെയും അല്ലെ നമ്മുടെ കുഞ്ഞുങ്ങളുടെയും മൂക്ക്, കണ്ണ്, പല്ല്, ചെവി, നോട്ടം, സംസാരം, നിറം, ശബ്ദം, ക്യാരക്ടർ എവിടുന്ന? അത് പറഞ്ഞു, നിങ്ങൾ സഹകരിച്ച ക്ലാസ്സല്ലേ? എവിടുന്ന? ഏ കേട്ടില്ല, പുറകെ പറയണം. ദൈവത്തിന്റെ സാധ്യത അൾട്ടിമേറ്റ്ലി മനുഷ്യൻ. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കണ്ട് നമ്മൾ കണ്ടില്ലേടെ അച്ചാമ്മയെപ്പോ ഇരിക്കുന്നത് പറയത്തില്ലേ? അല്ലേ പറയത്തില്ലേ? കുഞ്ഞു കുഞ്ഞു കുട്ടി എതിരെ പോയെന്ന് നോക്കണത് ഏ ഇരിക്കുന്നെന്ന് പറയും. അപ്പൊ ഞാൻ നിങ്ങൾ ആരാ? ആരും സഹകരിക്കുന്നില്ല. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായില്ല. മെഡിക്കൽ സ്റ്റാഫ് പറയാം ആരാ, ഫിഫ്റ്റി ഫിഫ്റ്റി, ഒരു ഡി എൻ എ അപ്പച്ചന്റെ, ഒരു ഡി എൻ എ അതിന്. അങ്ങനെ ചില കാരണമാണ്. പുരുഷൻ സ്ത്രീ വ്യത്യാസമാണ്. നിങ്ങൾ നോക്കിക്കേ, ഈ ഏത് സ്ത്രീക്ക് സർവസ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞാലും സ്ത്രീ സ്ത്രീയും പുരുഷൻ പുരുഷനും തൻ്റെ വാർക്ക ധൈര്യമാർക്ക. ആവേ മാങ്ങ കിടക്കട്ടെ, അമ്മാമ്മ വലിച്ചോണ്ടിരിക്കും കോലിട്ട്, നമ്മുടെ നാടൻ ഭാഷ അല്ലേ, കോലി വീളിലും അമ്മാമ്മ താഴെ. പുരുഷന്മാരാണേലോ അറ രണ്ടേ അറിയത്തുള്ളൂ, പിന്നെ എന്നാ ചെയ്യും? ആ നാടൻ ഭാഷ ഉണ്ട് കുറച്ച് കേറി പറയും. ഈ തൻ്റെ വാർക്ക അതൊരു ഒരു പുരുഷനും സ്ത്രീ നമ്മൾ വ്യത്യാസം പഠിപ്പിക്കാൻ. ഞാൻ സാരസ്യ ഭാഷത്തിൽ പറയും, എൻ്റെ ഭാര്യ വീട്ടിട്ടുണ്ടല്ലോ, 2 വർഷം മുമ്പ് ഒരു സംഭവം നടന്നു ഞങ്ങളുടെ വീട്ടിൽ. ഐ പി സി മല്ലപ്പള്ളി ഡിസ്ട്രിക്ട് കൺവെൻഷനിൽ പ്രസംഗിച്ച് ഞാൻ തിരിച്ച് വരിക, ഇയാളെ ദുബൈയിലുള്ള മോള് തുടങ്ങും. സാധാരണ കൺവെൻഷൻ പോയാൽ വീട്ടിൽ വിളിക്കാറില്ല, ഇത്ര മണിക്ക് ചെല്ലുമെന്ന്. കൺവെൻഷൻ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി, അവിടുന്ന് മല്ലപ്പള്ളിയിലെ ചാക്കോച്ചാൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണവും കഴിച്ചിട്ട് കൺവെൻഷൻ കഴിഞ്ഞ് വീട്ടിലോട്ട് വരിക. എനിക്ക് 25 മിനിറ്റ് മതി അല്ലേ വരാൻ. രാത്രി ഇങ്ങനെ വിട്ടു വരുമ്പം ഒരു ഫോൺ, ഇളയ മോളാണ്, പപ്പ എപ്പം വരും? പതിവില്ലാത്തൊരു ചോദ്യം. ഞാൻ ചെന്നടി മോളെ, നമ്മുടെ കൊച്ചടുക്കളയിൽ ഒരു പാമ്പ്. രാത്രിയല്ലേ, ഞാൻ പറഞ്ഞ മോളെ ഞാൻ ഇപ്പം വന്നേക്കാം. വണ്ടി ഓടിക്കുന്ന റോയിയോട് പറഞ്ഞു, റോയി കടുക്കളെ പാമ്പ് കത്തിച്ച് വിട്ടോളാം, ഇട്ട റോഡാ വിട്ടുപോ. എൻ്റെ മനസ്സിൽ അടുക്കളെ പാമ്പാ, വീടിനോട് അടുക്കാറായി. 1-2 കിലോമീറ്റർ പുള്ളിക്കാരത്തി വിളിച്ചു, അപ്പം എവിടം വരെയായി? ഞാൻ പറഞ്ഞു അടുത്തു. ഇപ്പം എന്നെ പറ്റി അത്, നമ്മുടെ കൊച്ചടുക്കളയിൽ നിന്ന് ഇറങ്ങിയ വെളിയിലെ എ സിയുടെ ബോക്സിൻ്റെ താഴെ തലയും മുക്കി പിടിച്ചിരിപ്പുണ്ട്. ഞാൻ പറഞ്ഞു ഒന്നും വിഷമിക്കണം, ഇപ്പം ഞാൻ വന്നേക്കാം. വീട്ടടിച്ച് അങ്ങ് ചെന്ന് കാറിനകത്തും സൂട്ട് കേസ് പോലും എടുക്കാം, വീട്ടിൽ പാമ്പല്ലേ. ചെന്നപ്പോൾ ഈ ഇരിക്കുന്ന പുള്ളിക്കാരത്തിൻ്റെ കയ്യിലെ ഒരു ടോർച്ച് കൊണ്ടൊരു ജൂറലും, മോടെ കയ്യിലിരിക്കുന്ന ഒരു എമർജൻസി ലാമ്പ്, ഒരു വിറക് കഷ്ടവും. ഈ സന്നാഹത്തിൽ നിൽക്കുക, ഞാൻ ഈ പുള്ളിക്കാരത്തിൻ്റെ കയ്യിൽ നിന്ന് ടോർച്ചും മേടിച്ച ചൂറലും മേടിച്ച് അങ്ങോട്ട് ചെയ്തപ്പോൾ എനിക്ക് സങ്കടം തോന്നി. പാമ്പെന്ന് വേണേ പറയാം, വല്ലതും കഴിച്ചിട്ട് ഒരാഴ്ചയായി കാണും. അതിങ്ങനെ വെച്ചാകാനായിട്ടേ തലയാൻ പൊക്കി പിടിച്ചിരിക്കുന്നത്, ഏതാണ്ട് ഈ പുല്ലുപാമ്പ് വേണ്ട. അടിച്ചിലൊരു കുത്തേ കുത്തിയുള്ള സംഗതി താഴെ. അത് ഈ പുരുഷൻ സ്ത്രീ എന്ന് പറഞ്ഞെന്നാൽ ധൈര്യം ആർക്കാ? പുരുഷനാ. ശ്രദ്ധിച്ച കാര്യം പറഞ്ഞുതരാം, തൻ്റെ പുരുഷനാ. ധൈര്യം, കഴിവ്, കണ്ടുപിടുത്തങ്ങളെല്ലാം നിങ്ങൾ നോക്കിക്കേ, ആരാ ചെയ്യുന്നത്? ഈ സാഹസ പ്രവൃത്തികളെല്ലാം ആരാ ചെയ്യുന്നത്? പെർസെൻറ്റേജ് നോക്കിയാൽ അറിയാവോ, 95% പുരുഷന്മാരാ, 5% ഉള്ളു ലേഡീസ് സാഹസികതയ്ക്ക് പോകുന്നത്. എന്നാൽ സ്ത്രീക്ക് വേറെ ഒരു ഗുണമുണ്ട്, കർത്താവ് ചെയ്ത പരിപാടി, ആർദ്രത, മനസ്സലിവ്, കരുണ, ദയ, സങ്കടം. ആർക്കാ? ആർക്കാ? നിങ്ങളൊന്ന് പറ, ഒരു മരിച്ച വീട്ടിൽ, ആരെങ്കിലും മരിച്ച വീട്ടിൽ ചെന്നിരുന്ന് കരയുന്നതാരാ? മകം പോലും ആ പെട്ടി പൊക്കുമ്പോഴേ കരയത്തുള്ളൂ. ഇതാ അമ്മ മരിച്ചെന്ന് കേട്ടാൽ ന്യൂയോർക്ക് എയർപോർട്ടിൽ നിന്ന് പൊക്കുമ്പോൾ മുതൽ കരയാന്ന്. കമ്പാഷനേറ്റ് ഗ്രൗണ്ട് എന്ന് പറയും. നമ്മുടെ കേരളത്തിലെ ഭാഷയെ പറഞ്ഞാൽ ഭിക്ഷക്കാർക്കറിയാം സൈക്കോളജി. ഒരു ബസ്സിൽ കയറിയാൽ ബൈക്കിലോട്ട് പോകത്തില്ല, ഫ്രണ്ടിലോട്ടേ പോകത്തുള്ളൂ. ബൈക്കിലോട്ട് പോയാൽ ഒന്നും കിട്ടത്തില്ലെന്നല്ല, സൂക്ഷിച്ചില്ലേൽ കിടക്കുന്നതും കൊണ്ട് പോകും. അതിന് പറയുന്ന സയന്റിഫിക്കൽ വാക്കാണ് കമ്പാഷനേറ്റ് ഗ്രൗണ്ട്. ദൈവം നമ്പുരാൻ തലമുറകളെ സൃഷ്ടിക്കുമ്പോൾ പിതാവിൻ്റെ ധൈര്യം, പിതാവിൻ്റെ മിടുക്ക്, പിതാവിൻ്റെ കഴിവ്, അമ്മയുടെ ആദ്രത, മനസ്സലിവ്, കരുണ, ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്ത അടുത്ത തലമുറ. അതാ ദൈവത്തിൻ്റെ പ്ലാൻ. നെക്സ്റ്റ് ജനറേഷൻ പിതാവിൻ്റെയും മാതാവിൻ്റെയും ചേർത്ത് വിടുക. എന്തിനാ? രണ്ടുപേരുടെയും ക്യാരക്ടർ വേണം. എന്നാൽ ആദ്രത, മനസ്സലിവ്, കരുണ, ദയ, ഇത് സ്ത്രീയുടേതാ. ഇങ്ങനെയുള്ള ക്യാരക്ടറുള്ള ഒരുത്തിന് എതിർ ക്രിസ്തു ആകാൻ ഒക്കത്തില്ല, അവൻ പിശാച. എതിർ ക്രിസ്തു ആകാൻ ഒക്കത്തില്ല. ആർദ്രത, മനസ്സിൽ, അവന്റെ പേരെന്നതാ? 6 പേരുണ്ട്. സാത്താൻ, വെളിപ്പാട് 20. മൃഗം, വെളിപ്പാട് 13:1. മൃഗൻ നമ്പർ 2 അഥവാ കള്ളപ്രവാചകൻ, വെളിപ്പാട് 13:12. അടുത്തത് കേട്ടോണം, മ്ലേച്ഛതയുടെ ചിറകിൽ ശൂന്യമാക്കുന്നവൻ, അവന്റെ പേരാ? ദാനിയേൽ 9:27. 5, അധർമ്മമല്ല അധർമ്മമൂർത്തി, 2 തെസ്സലോനിക്കർ 2:7. 6, വഞ്ചകൻ, യോഹന്നാന്റെ 2 ലേഖനം 7 വാക്യം. ഇതാ അവന്റെ സ്വഭാവം, അധർമ്മമൂർത്തി. മ്ലേച്ഛതയുടെ ചിറകിൽ ശൂന്യമാക്കുന്നവൻ, വഞ്ചകൻ. അങ്ങനെ ഒരുത്തനാ ഭരിക്കാൻ പോകുന്നത്. ലോകം ഭീകര ഭയങ്കരമാര് ഭരിച്ചിട്ടില്ലേ? ലോകം കണ്ട ഏറ്റവും വലിയ ഭരണകർത്താക്കളാ, ഒന്ന് നീറോ ചക്രവർത്തി, ഒന്ന് അഡോൾഫ് ഹിറ്റ്ലർ. ഭീകര ഭരണം നടത്തിയവരാ. അതെല്ലാം ഒരമ്മ പ്രസവിച്ചതാ. അതെല്ലാം ഒരമ്മ പ്രസവിച്ച എന്തെല്ലാം ഭീകരതയാ. യഹൂദന്മാരെ കൊന്നവരുടെ ശരീരത്തിന്റെ കൊഴുപ്പെടുത്ത് സോപ്പുണ്ടാക്കി തുണി കഴുകിച്ച ഹിറ്റ്ലർ. റോമൻ ചക്രവർത്തി, റോമൻ നഗരം കത്തിയപ്പം വീണ വായിച്ച നീറോ ചക്രവർത്തി. ഇതൊക്കെ ഒരമ്മ പ്രസവിച്ചതാ. എന്നാൽ അതിനെയെല്ലാം മാറ്റി സാത്താൻ എന്ന് പറയുന്ന ആ പൈശാചിക ശക്തി ഒരു മനുഷ്യനിൽ പ്രവേശിക്കുകയാണെങ്കിൽ, ഒരു സ്ത്രീയുടെ ഭാഗമുണ്ടെങ്കിൽ നടക്കത്തില്ല. അപ്പൊ പിന്നെ എങ്ങനെ വരും? അത് നമുക്ക് ചിന്തിക്കാം. സയൻസ് എന്താണ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു സ്ത്രീയുടെ യാതൊരു സഹായവുമില്ലാത്ത, ലൈംഗികമല്ലാത്ത വിധത്തിൽ മനുഷ്യരെ സൃഷ്ടിക്കാം. നോൺ സെക്സ്വൽ വേ. ദൈവത്തിന്റെ പ്ലാൻ ലൈംഗിക മാർഗത്തിൽ തലമുറയുണ്ടാകണം. ശാസ്ത്രം കണ്ടുപിടിച്ചു കഴിഞ്ഞു, രണ്ടെണ്ണം ഇറങ്ങി വന്നു കഴിഞ്ഞു. അതിന്റെ പേരാ സോമാറ്റിക് സെൽ ന്യൂക്ലിയർ ട്രാൻസ്ഫർ. ഒരൊറ്റ പുരുഷന്റെ കോശം, ഒരു കോശം, എന്റെ ശരീരം 100 കോടി കോശമാണ്. ഒരു കോശം എടുത്താൽ അത് കീറാം. കീറുന്ന കത്രികയുടെ പേരാണ് റിസ്ട്രിക്ഷൻ എൻസൈം. ഡി എൻ എ കീറ, കോശമല്ല ഡി എൻ എ. ഡെക്സിറൂബ ന്യൂക്ലിക് ആസിഡ്, നമ്മുടെ ക്യാരക്ടറിന്റെ ബോക്സ് കീറാവും. അത് കുത്തിക്കെട്ടാം, അതിന്റെ നൂല് കണ്ടുപിടിച്ചു. വൈറസ് അല്ല, ഈ നൂലല്ല, ലിഗോസ്, കുത്തിക്കെട്ടാം. എന്തിനാണ് ഈ കണ്ടുപിടുത്തം? ശാസ്ത്രം നല്ലതാ, വചന നിവൃത്തി. ഒരു കോശം എടുത്ത് കീറിക്കഴിഞ്ഞാൽ അതിന്റെ പേരാണ് സൈറ്റോപ്ലാസ്മ. അത് രണ്ട് ഭാഗം, അവിടെയാണ് വിഷയം. റഫ് സ്മൂത്ത്. ഒരു പുരുഷന്റെ ഒരു കോശം എടുത്ത് കീറിയാൽ തേങ്ങ പൊട്ടിക്കുമ്പം കിട്ടുന്നത് പോലെ രണ്ട് ഭാഗം, റഫ് സ്മൂത്ത്. എന്റെ ഒരു കോശം എടുത്ത് കീറിയാൽ അതിനകത്തെ റഫിനകത്താ എന്റെ ക്യാരക്ടർ. പ്രസംഗിക്കുന്ന അല്ലെ, എഴുതുന്ന, പാട്ടുപാടുന്ന ക്യാരക്ടർ സ്മൂത്ത്, ന്യൂട്രൽ. ശ്രദ്ധിക്കണേ, എന്റെ ഒരു കോശം എടുത്ത് കീറിയാൽ അത് രണ്ട് ഭാഗം, ഒന്ന് ഏതാ റഫ്, ഒന്ന് സ്മൂത്ത്. റഫിനകത്താ എന്റെ ജീൻ ഡി എൻ എ. സ്മൂത്ത്, ന്യൂട്രൽ, അതിലേതും ചേർക്കാം, ഏതും ആഡ് ചെയ്യാം. അതാണ് ഇപ്പോഴത്തെ തലവേദന. ബുദ്ധിമാനെ സൃഷ്ടിക്കാൻ അവർ തന്നെ പറയുന്നു, മനുഷ്യന്റെ ഒന്നും വേണ്ട. 65 വർഷം മുമ്പ് ആത്മഹത്യ ചെയ്ത അഡോൾഫ് ഹിറ്റ്ലറുടെ തലമുടിയുടെ ഒരു കഷണം കിട്ടിയാൽ, കയറ്റിവിട്ടാൽ ഒരു ഹിറ്റ്ലറെ ജനിപ്പിക്കാം. ലോകത്തെ കിടുകിട ഉറപ്പിച്ച ആ ഭീകരനുണ്ടല്ലോ, അമേരിക്കക്കാർ വെടിവെച്ച പുള്ളി, ഒന്ന പുള്ളി ആരാ, ഇല്ലാതെ ഒരു ഇത് കിട്ടിയാൽ മതി അടുത്തവനെ സൃഷ്ടിക്കാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരു പുരുഷന്റെ ഒരു കോശം എടുത്ത് കീറി അതിനകത്ത് വേണ്ടത് ആഡ് ചെയ്ത്, ഒരു സ്ത്രീയുടെ അണ്ടമെടുത്ത് അതിനകത്ത് ന്യൂക്ലസ് എടുത്ത് ദൂരെ കളയും. സ്ത്രീത്വം എന്ന് മലയാളത്തിൽ പറയും, ന്യൂക്ലസ്, അതെടുത്ത് കളഞ്ഞു. തൈരിനകത്തെ വെണ്ണ എടുത്തതുപോലെ, പിന്നെ ഒന്നുമില്ലാത്ത മോര് കിട്ടുന്നത് പോലെ, സ്ത്രീയുടെ അണ്ടമെടുത്ത് ന്യൂക്ലസ് കളയും. അതിലോട്ട് ഇത് ചേർത്തൊരു കമ്പ്യൂട്ടർ യൂട്രസിലിട്ട് ആർട്ടിഫിഷ്യൽ അമിനിയാറ്റിക് ഫ്ലൂയിഡിനകത്തിട്ട് 9 മാസം കഴിയുമ്പം കുട്ടികളുടെ ഭാഷ അതിലെ അടിപൊളി ഒരുത്തൻ ഇറങ്ങി വരും. രണ്ടെണ്ണം വന്നു കഴിഞ്ഞു. ഇറ്റലിയിലെ ക്രിസ്ത്യൻ ഡോക്ടർ എന്ന് പേര് പറയുന്ന സെവേറിയൻ ആന്തണിയാണ് ഒന്നാമത്തതിനെ സൃഷ്ടിച്ചത്. അദ്ദേഹം ആരെയും കാണിച്ചിട്ടില്ല കുട്ടിയെ. പക്ഷേ അദ്ദേഹം പറഞ്ഞു, എൻ്റെ പ്രൊഡക്റ്റിന് സ്ത്രീയുമായി ഒരു ബന്ധവും ഇല്ല, സ്ത്രീയുടെ യാതൊരു ക്യാരക്ടറും ഇല്ല. അടുത്തതോടെ കേട്ടോണം, വചന നിവൃത്തിയാവും. 7 വർഷം കൊണ്ട് 30 വർഷത്തിന്റെ വളർച്ച കിട്ടും. 7 വയസ്സിൽ ഇത് വരുമ്പോൾ 30, ഏറ്റവും വലിയ തലവേന നിക്കിയായിപ്പോ. 30 വയസ്സുള്ള ഒരാളിന്റെ ജീനാ എടുക്കുന്നതെങ്കിൽ ഇവൻ ജനിച്ചു വരുന്ന ഇള്ളാക്കുഞ്ഞല്ല. ഇവൻ 30 ചിന്തയില വരുന്ന, അല്ല പാല് കുടിക്കുന്ന, മലന്ന് കിടക്കുന്ന സാധനമല്ല. അതാരും കാണിക്കാത്തവർ. അപ്പൊ മനസ്സിലായോ? വചന നിവൃത്തി പിടികിട്ടിയോ? അങ്ങനെ ഒരെണ്ണം വരും. അടുത്തത് കേട്ടു. അപ്പോൾ ഒരു നല്ലൊരു മെറ്റീരിയലിൽ നിന്ന് വേണം എടുക്കാൻ. അതിനാ ശാസ്ത്രം തപ്പുന്നത്. ആരോഗ്യം, മിടുക്ക്, കഴിവ്, ധൈര്യം, പേടിയില്ലാത്ത നല്ലൊരു ബോഡി വേണം അതിനകത്ത് നിന്ന് വേണം എടുക്കാൻ ബേസ്. അനൌദ്യോഗികമായിട്ട് അറിയിപ്പ്, 1000 ജാതികളെ ടെസ്റ്റ് ചെയ്തെടുക്കാൻ ദൈവത്തിന്റെ കൃപയിൽ 1 റൗണ്ട് മലയാളി ഔട്ടായി. അൺഒഫീഷ്യലായിട്ടുള്ള അറിവ് കേൾക്കണമോ? എത്ര കറക്റ്റാ വചനം. ഒടുവിൽ അവർ കണ്ടുപിടിച്ചു, മിടുക്കൻ, ധീരൻ, വീരൻ, രക്തം കണ്ട ഭയപ്പെടാത്തവൻ, പുറകോട്ടോടാത്തവൻ, ഒരു കാര്യം തീരുമാനിച്ചാൽ ചെയ്യുന്നവൻ, ഒരൊറ്റ എനമേ ഉള്ളൂ. ആരാന്നറിയാമോ? ആരാ? യഹൂദൻ കറക്റ്റ്, അവനെ ബെസ്റ്റ് എന്നാ കണ്ടുപിടിച്ച. അപ്പോൾ ബൈബിൾ എന്താ പഠിപ്പിക്കുന്നു? പണ്ടേ പറഞ്ഞിട്ടുണ്ട്, യാക്കോബ് ഈജിപ്തിൽ ചെന്ന് മരിക്കുന്നതിന് മുമ്പ് മക്കളുടെ ഭാവി പ്രവചിച്ചു. അതുകൂടെ പറഞ്ഞ ഇന്ന് നിർത്താം. യോബിൻ ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം എടുത്തേ മക്കളുടെ ഫ്യൂച്ചർ പറയുന്നുണ്ട്. 10 വാക്യം ഒന്ന് വായിച്ചേ, ആദ്യമേ 10 വായിക്കണം. 10 പ്രൈസ് ദ ലോർഡ്. യാക്കോബ് പ്രവചിച്ചു, യഹൂദേ നിന്റെ ഗോത്രത്തിൽ നിന്നും രാജാവ് വരും. അതാ നമ്മുടെ കർത്താവ് യഹൂദ ഗോത്രത്തിലെ സിംഹം. പ്രവചനം നിവർത്തിച്ചു. ഇനിയും 17 വാക്യം ഒന്ന് വായിച്ച സിസ്റ്ററെ, 17 വാക്യം അതേ അധ്യായം. ദാൻ വഴിയിൽ ഒരു പാമ്പും, ദാനെ നിന്റെ ഗോത്രത്തിൽ പാമ്പ് വരും, സർപ്പം വരും. അറിയാമല്ലോ പാമ്പെ സർപ്പം എന്ന് പറഞ്ഞ വേദവ്യവസ്ഥ ഭാഷ പിശാചിന്റെ പ്രതീകം. ദാൻ ഗോത്രക്കാരൻ വരും. അത് തന്നെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ബൈബിൾ പഠിച്ചാൽ കാണാം, ദാനിയൽ പ്രവൃത്തി കാണാം. സിറിയൻ ബാക്ക്ഗ്രൗണ്ട്, 11 അധ്യായത്തിലുണ്ട്. ഒരു സിറിയൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു യഹൂദ ജീനുള്ള ഒരുവൻ വരുമെങ്കിൽ ശാസ്ത്രം ഒരു ഭാഗത്ത് ഇത്രയും കണ്ടുപിടിച്ചു, സോമാറ്റിക് സെൽ ന്യൂക്ലിയർ ട്രാൻസ്ഫർ. സ്ത്രീയുടെ സന്തതി അല്ലാത്തവൻ, ആരോടും ബന്ധമില്ലാത്തവൻ, ആരോടും സ്നേഹമില്ലാത്തവൻ, ആരോടും കരുണയില്ലാത്തവൻ, സാധ്യത കണ്ടോ? ഇതെല്ലാം ഒന്നിച്ച് സംഭവിക്കുക. അവൻ വരും. അവൻ്റെ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരും നാളെ ചിന്തിക്കാം. 6 വിധത്തിൽ ലോകത്തിലുള്ള മുഴുവൻ ആളുകളെ അവൻ കൺട്രോൾ ചെയ്യും, അന്ന് ജീവിക്കുന്നവരെ. ഇതെല്ലാം നമുക്ക് നാളെ ചിന്തിക്കാം. ഇന്ന് ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും.